ഇന്ന് എൻ്റെ കൂടെ പോഡ്കാസ്റ്റിലെ സോൾട്ട് മാംഗോ ട്രീ പോഡ്കാസ്റ്റിന്റെ ഹോസ്റ്റായ അച്യുതനാണ്.
ഹലോ ഹലോ
അച്യുതൻ,
നമസ്കാരം.
നമസ്കാരം നമസ്കാരം അച്യുതൻ. അപ്പൊ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ക്രിസ്റ്റഫർ നോളനെ പറ്റിയാണല്ലേ. കഴിഞ്ഞ ദിവസം ഞാന് നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് കേട്ടുകൊണ്ടിരുന്നപ്പോൾ സോൾട്ട് മാംഗോ ട്രീ ടെനന്റിനെ പറ്റി ഒരു എപ്പിസോഡ് ചെയ്തായിരുന്നു ഞാൻ കണ്ടായിരുന്നു. ഒരു മൂന്ന് പാർട്ടായിട്ടല്ലേ? അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ആ പടം കണ്ടിട്ട് ആക്ച്വലി എനിക്കൊരു ഒരു കിളിപോയ അവസ്ഥയായിരുന്നു. എന്നാലും ഒരുവിധം കാര്യങ്ങൾ മനസ്സിലായി. പക്ഷെ ആ ഒരു എപ്പിസോഡ് കേട്ടപ്പോൾ, അതിലൊരു സ്പോയിലർ വെർഷൻ, അത് കേട്ടപ്പോൾ ഓക്കെ, ഞാൻ വിചാരിച്ചൊക്കെ ശരിയായിരുന്നു. അതിനാ അവനും വിചാരിച്ചേക്കണേ, അത്യാവശ്യം സെറ്റാണെന്നൊക്കെ മനസ്സിലായി.
നോളന്റെ പടം ആകുമ്പം അതിന്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ ഒരു കൺസെപ്റ്റ് ആണ്, ഓരോരുത്തരും മനസ്സിലാക്കി എടുക്കുന്ന ഓരോ രീതിയിലാണ്. അപ്പം അതാണ് അതിന്റെ ഒരു എന്താ, നമ്മളിപ്പം രണ്ടുപേർക്ക് ഓവറോൾ ആയിട്ട് എല്ലാവർക്കും ഒരു ടോട്ടലി ഒരു കാര്യം മനസ്സിലാവും. പക്ഷെ രണ്ടാമത് മൂന്നാമരും കാണുമ്പോഴാണ് ഓരോരുത്തർക്കും സബ്ജക്റ്റീവ് ആയിട്ട് ഓരോരോ ഐഡിയാസ് കിട്ടുന്നത് ഇതിനെപ്പറ്റി. നമുക്ക് സ്വന്തമായിട്ടൊരു കഥ നമ്മളെ തലേ വരും കുറച്ച് കണ്ടു കഴിയുമ്പോൾ. അതാണ് പുള്ളിയുടെ ആ പിന്നെ ഇത് ഈ ടെനറ്റ് എന്ന് പറയുന്നത് വിഷ്വലി ഭയങ്കര കോംപ്ലക്സ് ആണ് കാണാനൊക്കെ. ഇതാണെങ്കിലും പ്ലോട്ട് ലൈൻ ഇതിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പുള്ളിയുടെ വേറെ പടങ്ങളുണ്ട്.
ഇത് എനിക്ക് തോന്നുന്നു അത്രക്ക് പുള്ളി മുന്നത്തെ പടങ്ങളിൽ അത്രക്കൊന്നും വന്നിട്ടില്ല.
ഇപ്പൊ പൊതുവെ എല്ലാരും അത്ര ഭയങ്കര ഒപ്പീനിയൻ അല്ല ഇതിനെ പറ്റി പറയുന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഫസ്റ്റ് തവണ തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു
പടം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ട്രെയിലർ കണ്ടപ്പോ കോവിഡിന് മുന്നേ ആയിരുന്നു ട്രെയിലർ വന്നിരുന്നത്. അപ്പൊ ആ സമയത്ത് പടം കലക്കും, ഇതൊരു വേറെ സാധനം തന്നെയാണ്, ലെവലാണ്. അപ്പൊ ട്രെയിലറിൽ തന്നെ അത് ബാക്കിലേക്ക് പോകുന്ന സംഭവം കാണിക്കുന്നുണ്ടല്ലോ.
ഞാൻ അറിഞ്ഞെന്ന് വെച്ചാലേ ഇത് നോളൻ 10-20 വർഷം മുമ്പേ ഇതിന്റെ വർക്കൊക്കെ തുടങ്ങി എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു കുറേ നാള്. ഇപ്പൊ അവതാറ് പടം 10-15 വർഷം കാത്തിരുന്ന ചെയ്ത ടെക്നോളജി അനുസരിച്ച് വളരാൻ വേണ്ടി അതേ കണക്ക് നോളൻ കാത്തിരുന്ന് ചെയ്തയാന്നൊക്കെ ഇൻഫർമേഷൻ കിട്ടി. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. എന്തായാലും പടം കണ്ടപ്പോ
അത് പൊതുവെ എല്ലാ ബിഗ് സിനിമകളും അങ്ങനെയുണ്ടോ, അവർ വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെ പറ്റിയൊക്കെ ഒരു ഐഡിയാസ് ഒക്കെ ഉണ്ടാവും, പിന്നെയാണ് അവരിങ്ങനെ സംഭവം വർക്ക്ഔട്ട് ചെയ്ത് വരുന്നത്. പക്ഷെ ഞാൻ പറയാം, നോളന്റെ പല സിനിമകളിലും വെച്ച് നോക്കുമ്പോ ഇത് അത്രക്കങ്ങോട് പോരാ.
ഇത് ഇതിലെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും ഫസ്റ്റ് ഒരു റൗണ്ട് കണ്ടു കഴിഞ്ഞിട്ട് ഇതിനെ പറ്റി ആർക്കും അങ്ങനെ എന്താ പറയാ ഒരു എബോ ആവറേജ് ഉണ്ട്, പക്ഷെ ഭയങ്കര അഭിപ്രായം പറയുന്നില്ല. പക്ഷെ ഞാനിപ്പോ 1-2 വട്ടം കണ്ടായിരുന്നു. അപ്പം ഓരോ വട്ടം കാണുമ്പോൾ ഇതിനെ കുറിച്ചുള്ള നമ്മളെ അഭിപ്രായം കുറച്ച് കൂടുന്നുണ്ട്. കാര്യം ഇവരാണെങ്കിൽ ഈ പടത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങള് നമുക്ക് പക്ക ഫസ്റ്റ് റൗണ്ടിൽ മനസ്സിലാവാത്ത രീതിയിലാണ് ചെയ്യുന്നത്. അത് ഞാൻ കമ്പയർ ചെയ്യുന്ന ഇപ്പോഴും നമ്മളുടെ മണിച്ചിത്ര താഴെ കണക്കാം. മണിച്ചിത്ര താഴെയില് ആ ഒരു എന്താ പറയാ ആ രണ്ടാമത് കാണുമ്പം നമുക്ക് ആ അവസാനത്തെ ആ ഒരു അവസാനം വരെ കഥ അറിയാവുന്നതുകൊണ്ട് പിന്നെ നമ്മള് വേറെ രീതിയിലാണ് പടം കാണുന്നത്. ഇതില് ഇതും അതേ കണക്കാണ് എനിക്ക് തോന്നുന്നത്. 1-2 വട്ടം കൂടെ കാണുമ്പോ
ഇൻസെപ്ഷൻ ഒക്കെ ഞാൻ മൂന്നാമത് കണ്ടപ്പോഴാണ് എനിക്കോ ഇതൊക്കെ ഇങ്ങനെ ഇരുന്നല്ലേ, അല്ലെങ്കിൽ ചില വർഷങ്ങൾക്ക് ശേഷം, അതായത് 2 വർഷം കഴിഞ്ഞ് കാണുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ ഡീറ്റെയിലിംഗ് മനസ്സിലാവുന്നത്.
ഇത് എനിക്ക് തോന്നുന്നു ഇതും അങ്ങനെ ആയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു വർഷം കഴിഞ്ഞിട്ട് ആളുകളുടെ അഭിപ്രായം അല്പം കൂടെ പോസിറ്റീവ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ അകത്ത് ഇത് തന്നെ കാര്യം നമുക്ക് തുടക്കത്തിൽ ഒന്നും പിടികിട്ടൂലല്ലോ ഇത് എന്താണ്. പ്രത്യേകിച്ചും ആ ഒരു എയർപോർട്ടിന്റെ അകത്തുള്ള ഒരു സീനില് ഒന്നും പിടികിട്ടതല്ല. പക്ഷെ അത് പിന്നെ ഇനി രണ്ടാമത് നമ്മളൊന്ന് കാണുമ്പോ നമ്മള് ശ്രദ്ധിക്കും, ആ സീൻ പ്രത്യേകിച്ച് നമ്മള് ശ്രദ്ധിക്കും. കാര്യം അതിലപ്പം അത് റിവേഴ്സ് സൈഡിൽ നമ്മൾ ഒരു വട്ടം കണ്ടതുകൊണ്ട്, ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഒരു വട്ടം കണ്ടതുകൊണ്ട് നമ്മൾ ഫോർവേഡ് ആയിട്ടുള്ള ഒന്നും കൂടെ ചിന്തിക്കും. അപ്പം അല്പം കൂടെ ഒരു വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും അത്.
അതെ അതെ,
എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിഞ്ഞൂടാ,
ഞാൻ ആ ഫസ്റ്റ് എയർപോർട്ട് സീൻ ഉണ്ടല്ലോ, അത് രണ്ടാമത്തെ എയർപോർട്ട് സീനിൽ പിന്നെയും തിരിയാണല്ലോ അവന്മാര്.
ആ തിരിഞ്ഞാണ് അവര് വരുന്നത്, ഒരു കുറെ വട്ടം തിരിയും. ആ അവിടെ അവിടെയാണ് ആ മെഷീൻ ഉള്ളത് തിരിയാനുള്ള. അവരെ എവരെന്നെ ചോദിക്കും എന്ന് വെച്ചാൽ എവരിപ്പോ തന്നെ ഒരിടത്ത് എത്തിയിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ വേറൊരിടത്ത് ചെന്നാലേ തിരിച്ച് തിരിയാൻ ഒക്കത്തുള്ളൂ. അങ്ങനെ ഒരു വിഷയമുണ്ട്, അങ്ങനെ ഒരു സംഭവമുണ്ട് ഇതിൻ്റെ അകത്ത്. അത് ഈ ഫ്ലോയുടെ ഒരു ഒരു കോംപ്ലിക്കേഷൻ ആണ്. അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ഇങ്ങനെ അവര് പറയാതെ തന്നെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. അതാ ഇപ്പം സിമ്പിൾ ആയിട്ടുള്ള കാര്യമുണ്ട്, ഫ്യൂച്ചറിലുള്ള സാധനം കുഴിച്ചിട്ട പാസ്റ്റിലുള്ള എല്ലാവർക്കും അത് കുഴിച്ചെടുക്കാൻ പറ്റും. അത് പക്ഷെ നമ്മളിപ്പോ ഇരുന്നിട്ട് ഒരു സാധനം കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് മണ്ണിൽ ഇട്ട് കഴിഞ്ഞ് ഒന്നും കൂടെ അവിടെ കുഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സാധനം പ്രത്യക്ഷപ്പെടും പാസിലിട്ട്. അത് അങ്ങനത്തെ കൺസെപ്റ്റൊക്കെ അല്പം മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് പാടാണ്. അതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ കൂടുതൽ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇതിനോട് പിന്നെയും പിന്നെയും കാണുമ്പോൾ ഇങ്ങനെ ഇഷ്ടം തോന്നുന്നത്. കാരണം ആ കൺസെപ്റ്റ് ഹെവിയാണ്, നല്ല രസമാണ്.
ഈ നോളന്റെ സിനിമകളിൽ ടൈമും ഈ മെമ്മറീസും ഡ്രീംസ് ഒക്കെ ഒരു എന്താ പറയാ സബ്ജക്റ്റ് ആണ് എപ്പോഴും.
ആ പുള്ളിയുടെ എല്ലാം അങ്ങനെയാണ്, ഒന്നുകിൽ ടൈം അല്ലെങ്കിൽ ഡ്രീംസ്, എന്ത് രണ്ടും ആണ്.
പല ടൈം ട്രാവലും കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു വേറൊരു ടൈപ്പാണ്.
ആ ഇങ്ങനത്തെ ടൈപ്പ് എന്റെ അറിവിൽ വേറെ ഇല്ല. ഇത് ഒരു ഫ്രഷ് കൺസെപ്റ്റ് ആണ്, റിവേഴ്സിൽ ഇങ്ങനെ പോണ, ഒരേ സമയം തന്നെ രണ്ട് ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ടൈമിന്റെ ഫ്ലോ ടോട്ടലി ടൈമിന്റെ ഫ്ലോ ആണ് മാറുന്നത്. എന്നുവെച്ചാ ടൈമിന്റെ ഫ്ലോ ഒരു ഒരുമിച്ച് നടക്കും, അതിൽ നമ്മൾ പാസിലോട്ട് പോയാലും നമ്മൾ പിന്നെ ഫോർവേഡ് തന്നെയാ പോണം. ഇതില് പക്ഷേ ഇതില് തിരിച്ചാ, ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമിന്റെ ഫ്ലോ പോകും, നമ്മളുടെ ഫ്ലോ ആണ് മാറുന്നത്. നമ്മളുടെ പെർസ്പെക്ടീവ് എന്നുള്ള ടൈമിന്റെ ഫ്ലോ ആണ്
മാറുന്നത്.
അങ്ങനെ
സിനിമ എന്താണ് നടക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞാലോ ഇത് വിശ്വസിക്കുക.
അത് അത് അതാണ് ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങിന്റെ കഴിവ് എന്ന് വെച്ചാൽ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കുന്നതിലാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പൊ പുള്ളിക്ക് ആ ഒരു കപ്പാസിറ്റി ഉണ്ട് ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ. അല്ലെ വേറെ ആരെങ്കിലും ഇപ്പം ഈ കൺസെപ്റ്റ്സ് തന്നെ ഇത്ര കഴിവിൽ ഉള്ള അല്ല കഴിവില്ലാത്ത ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുളമായി പോവും, പക്കാ കുളമായി പോവും. അതാണ് അതാണ് കൺസെപ്റ്റ്സും ഉണ്ട്, അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കഴിവും ഉണ്ട്. അത് പുള്ളിക്കേ ഉള്ളൂ, പുള്ളിക്കല്ല കുറച്ച് അപൂർവം ചെറിച്ച് കുറച്ച് പേർക്കേ ഉള്ളൂ.
അല്ല പുള്ളിയുടെ മറ്റേ ഇൻസെപ്ഷനെ പറ്റി സംഭവം ഉണ്ട്, ഇൻസെപ്ഷൻ സിനിമ ഉണ്ടല്ലോ, അത് സ്പിൽബർഗ് ആണ് ആദ്യം ഡയറക്ട് ചെയ്യാൻ പോരുന്നത്. പിന്നെ ആ പടം സ്പിൽബർഗ് ആയിരുന്നു കോൺട്രാക്ട് ചെയ്തിരുന്നത്. അവസാനം പുള്ളി പിന്മാറി, അപ്പോഴതിന്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ക്രിസ്റ്റഫർ നോളന്റെ ബ്രദർ ആണ്. അങ്ങനെ പുള്ളി ആ സിനിമയിലേക്ക് വരുന്നത്.
ക്രിസ്റ്റഫർ നോളന്റെ ബ്രദർ കുറെ സ്റ്റോറീസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നല്ലൊരു റൈറ്റർ ആണ്. എന്ന് വെച്ചാൽ അവരൊരു ഒരു പവർ കപ്പിൾ കണക്കാൻ തോന്നുന്നു. കാര്യം പുള്ളിയുടെ മിക്ക പടങ്ങളിലും മിക്ക കഥകളിലും സ്റ്റോറി എന്ന് പറയുന്ന അനിയന് അറ്റ്ലീസ്റ്റ് ഒരു ഒരു സബ് ക്രെഡിറ്റ് എങ്കിലും കാണാറുണ്ട്. എവരാ ഇപ്പൊ ഓരോ സ്റ്റോറി ഇടുന്നവർക്ക് ഒരാൾ ബൗൺസ് ചെയ്യാൻ വേണമല്ലോ. അപ്പൊ സ്റ്റോറി പറഞ്ഞ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബൗൺസ് ചെയ്ത് ചെയ്യുന്ന എവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പം എന്തെങ്കിലും സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്ന രണ്ടുപേരും ഒരുമിച്ചാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷെ ക്രിസ്റ്റഫർ നോളൻ ആണെങ്കിൽ ഡയറക്റ്റ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ട്
പുള്ളിക്ക്
പേരുണ്ടെന്ന് മാത്രമല്ല പുള്ളിക്ക് അത് കറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. കാര്യം സ്റ്റോറി സ്വന്തം സ്റ്റോറി അല്ലെങ്കിലും സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്നത് പുള്ളിക്ക് അറിയാൻ പറ്റുമല്ലോ. പുള്ളി അങ്ങനെ അടുത്തുള്ള ഒരാളുമായിട്ടാണല്ലോ ഒരുമിച്ചല്ലേ ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ റെയർ ആണ്, യൂഷ്വലി ആരുടെങ്കിലും സ്റ്റോറി എടുത്തിട്ട് ഒരു ഡയറക്ടർ പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്, അപ്പം ഡയറക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിലും നല്ലത് സ്റ്റോറി ഇതേണക്ക് ഡയറക്ടറുമായിട്ട് ഒരുമിച്ചിരുന്ന് റൈറ്റ് ചെയ്യുന്ന ആയിരിക്കും. അപ്പൊ അതൊരു ഓപ്പർച്യൂണിറ്റി നോളന് കിട്ടുന്നുണ്ട്, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി.
അല്ല പുള്ളിനെ പറ്റി പറയണേ തന്നെ പുള്ളി ചെറുപ്പത്തിലെ സിനിമ ചെയ്തേനും എന്നൊരു ആഗ്രഹം. ആ
പുള്ളിയുടെ ഫസ്റ്റ് പടം അങ്ങനെയാണ്. പുള്ളിയുടെ ഫസ്റ്റ് പടം മാത്രമല്ല പുള്ളിയുടെ ഒരു ആദ്യത്തെ മൂന്നാല് പടങ്ങൾ ആക്ച്വലി അങ്ങനെ ഭയങ്കര ഹൈ ബഡ്ജറ്റ് ഫിലിംസ് അങ്ങനൊന്നും അല്ലായിരുന്നു.
ഫോളോയിങ്
അതെന്ന് പറയുന്നത് ഇന്ത്യ ഫിലിം കണക്കാണ്. അത് കഴിഞ്ഞിട്ട് മൊമെന്റോയും അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയ മൊമെന്റോ ആയിരുന്നു. മൊമെന്റോയും ഇതേ കണക്കൊരു ഇന്ത്യ ഫിലിമാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻ സ്ട്രീമിലുള്ള ഭയങ്കര ഹോളിവുഡ് അവിടെ ആയിട്ടല്ല അത്, അത് പ്രൊഡക്ഷനും ബാക്കി പരിപാടിയൊക്കെ നടന്ന അങ്ങനല്ല. വലിയൊരു സ്റ്റുഡിയോയോ ഒന്നും ഇല്ലായിരുന്നു അതിന്റെ പിന്നിൽ. പുള്ളിക്കാരൻ ആദ്യമായിട്ട് ഒരു വലിയ സ്റ്റുഡിയോയിൽ നിന്ന് ചെയ്യുന്നത് ഇൻസോംനിയ. അത് കാണാനും ഉണ്ട്, കാരണം ഇൻസോംനിയ എന്ന് പറയുന്ന ഒരു വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഒന്നും അല്ല.
റീമേക്ക്
ആയിരുന്നു, അതാണ്. അതൊരു അതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ കണക്കാണ്. അപ്പൊ അത് അതെനിക്ക് തോന്നുന്നു എന്തോ ടൈം സോണോ എന്തോ മാറുമ്പം ഇയാൾക്ക് ഉറക്കം ശരിയാവത്തില്ല, അങ്ങനെ എന്തോ ഒരു കൺസെപ്റ്റ് ഫറ്റീഗോ എല്ലാം വരുന്നു, പിന്നെ കുറച്ച് കറപ്ഷൻ ഉണ്ട്. അതൊരു ശരിക്കും പറഞ്ഞാൽ നോളന്റെ പടങ്ങളിൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നോർമൽ എന്ന് പറയാൻ പറ്റുന്ന കഥ സിനിമ അതാണ്, ഇൻസോംനിയാണ്.
ഈ ഫസ്റ്റ് പടം പറഞ്ഞില്ലേ ഫോളോയിങ് പറഞ്ഞല്ലോ, ഫോളോയിങ് പുള്ളി അത് $4,000 പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്.
ആ അല്ല എന്താ അത് പക്കാ ലോ ബഡ്ജറ്റ് ആയിരുന്നു, ഞാൻ കണ്ടിട്ടില്ല. ഫോളോയിങ് മാത്രമേ ഉള്ളൂ, അതിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത ബാക്കിയെല്ലാം
കണ്ടിട്ടുണ്ട്.
ന്യൂയോർക്ക് ടൈപ്പ് രീതിയിലാണ് പുള്ളി ചെയ്തേക്കുന്നത്. അതിനെ കുറിച്ച് ആളുകൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ തന്നെ ഈ എല്ലാം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കാണുന്ന നോളന്റെ ഒരു ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു ഒരു സിഗ്നേച്ചർ അതിൽ കാണാൻ പറ്റും. പുള്ളിയുടെ പുള്ളിയുടെ കയ്യൊപ്പ് അതിലുണ്ട്, പക്ഷെ അത്ര ഫണ്ണിഷ്ട അല്ലാന്നേ ഉള്ളൂ. നല്ല അത് അറിയാൻ പറ്റും, നോളന്റെ പടമാന്നത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ആ രീതിയിലുള്ളതാണ്.
പിന്നെ ആ മൊമെന്റോ പറഞ്ഞല്ലോ, മൊമെന്റോ ആക്ച്വലി നമ്മൾ ഗജനി അതിൽ നിന്ന് ഇൻസ്പയർഡ് ചെയ്ത പടമാണ്.
പടന്ന് വേണം പറയാ, അല്ല വേറെ വാക്കുകളും ഉണ്ട്. എന്തായാലും അത് ആ അതിലെ മിക്ക കൺസെപ്റ്റ്സ്, ആ ഒരു ടാറ്റു അടിക്കുന്ന ഈ ഓർമ്മ പോണേ എല്ലാം ഇതെന്ന് എടുത്തതാണ്. പക്ഷെ മൊമെന്റോയിലെ കണക്ക്, ടൈം ഇത് കണക്ക് റിവേഴ്സിലൊക്കെ നമ്മളുടെ ഇവിടെ ഏക്കത്തില്ല. അത് കോപ്പി അടിച്ച അത് കോപ്പിയല്ല, അത് ഇൻസ്പയർ ആയവർക്ക് അത് അതെന്തായാലും മനസ്സിലായിട്ടുണ്ട്. അങ്ങനത്തെ ഹൈ ലെവലൊന്നും ഇവിടെ ഏക്കത്തില്ല, പ്രത്യേകിച്ചും തമിഴിലും ഹിന്ദിയിലും. ഹിന്ദിയിലും ഒരു ഇത് ഒരു വിധത്തിലും ഏക്കത്തില്ല,
മലയാളത്തിലാണ്.
അല്ല മലയാളത്തിലാണെങ്കിൽ ഓക്കെ, ചിലപ്പം ചിലപ്പോ വർക്കാവും. പക്ഷെ എനിക്ക്
തോന്നുന്നു ആൾക്കാർക്ക്
അത് അതുണ്ട് എന്ന് വെച്ചാൽ, സെപ്പറേറ്റ് സെഗ്മെന്റ്സ് മലയാളത്തിൽ ഇല്ല. ഈ സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞ സെഗ്മെന്റ് ഇല്ല. അതൊരു കൂടിപ്പോയ വർഷത്തിൽ ഒരു സിനിമയുള്ളൂ ഫിക്ഷൻ എന്ന് പറഞ്ഞു, വന്നാ വന്ന അത്രേ ഉള്ളൂ. അതേ കണക്കിന്റെ കൊറേ ഏരിയാസ് ഉണ്ട് ഇങ്ങനെ ഹൊറർ ടൈപ്പ് ആണെന്നുണ്ടെങ്കിലും കൂടിപ്പോയ അറ്റ്ലീസ്റ്റ് മെയിൻ സ്ട്രീമിൽ ഒരു പടം കാണും, അതേ ഉള്ളൂ. അല്ലാതെ ഒരു ഹിറ്റായ ഹിറ്റായ അത്രേ ഉള്ളൂ. പക്ഷേ ഇതങ്ങനല്ല. അപ്പം ഈ നോളന്റെ ലെവലൊന്നും ഇവിടെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഉണ്ട്. എനിക്കറിയാവുന്നൊരു പയ്യൻ ഒരു ടൈം ലൂപ്പ് പടം ചെയ്തായിരുന്നു. നമുക്ക് പോഡ്കാസ്റ്റ് ചെയ്യുന്ന ഒരു കക്ഷിയാണ് ആക്ച്വലി, നമ്മളുടെ കൂടെ പോഡ്കാസ്റ്റ് ചെയ്യുന്ന ഒരു കക്ഷി പണ്ട് ഒരു പടം ചെയ്തായിരുന്നു. അത് ഇത് കണക്ക് ടൈം ലൂപ്പാണ്. അന്ന് നോളൻ ഫാനാണ്, ഇപ്പഴും ഫാനാണ്. പക്ഷെ അന്ന് കൊച്ചായിരുന്നു, അതിനെക്കാട്ടി രണ്ടു മൂന്ന് കൊല്ലം മുമ്പാണ് അവൻ ചെയ്തത്. ചെയ്യുന്നുണ്ട്, സൈഡിൽ ആളുകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് വലിയ മെയിൻ സ്ട്രീമിലോട്ടൊന്നും വരുന്നില്ല. ഇപ്പോഴും അതിനനുസരിച്ചൊന്നും ഡെവലപ്പ് ആയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് കൊല്ലം കൂടെ കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡെവലപ്പായി വരും, അതിനൊരു മാർക്കറ്റ് വരും.
ഫോറിൻ ലാംഗ്വേജ് മൂവീസ് കണ്ട് കണ്ട് ആൾക്കാർ മനസ്സിലാക്കണം ഇങ്ങനെയൊക്കെ പറയാൻ പാടും.
ആ അതാണ് പ്ലോട്ട് ലൈൻസ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സീക്വൻസിൽ ഇങ്ങനെ നീണ്ടു പോണേ അല്ലാതെ വേറെ രീതിയിൽ പറയാൻ പറ്റുമെന്നുള്ള ആളുകൾ ഒന്ന് മനസ്സിലാക്കാം. അതിപ്പോ കുറച്ച് പടങ്ങൾ മലയാളത്തിൽ ഇറങ്ങുന്നുണ്ടല്ലോ, അങ്ങനത്തെ ഉണ്ട്, എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതാണ്, അതൊരു നല്ല
കാര്യമാണ്.
ആ കോപ്പി
കണ്ടിരും,
അതാണ് ഒറിജിനൽ സ്റ്റോറീസ് അങ്ങനെ കുറവാണ്. അത് ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എഫേർട്ട് വേണം. ആളുകൾക്ക് ഇപ്പോഴും റിസ്ക് ആണ്, കാര്യം ഒരു ഫിലിമിന്റെ സ്റ്റോറി ഇങ്ങനെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഫ്ലോപ്പായി കഴിഞ്ഞാൽ അതൊരു അതാണ് എഫേർട്ട് അത്രയും പോകില്ല, അല്ലെങ്കിൽ നല്ലത് കോപ്പി അടിക്കുന്നതാണ്.
ഈ ഒരു പടങ്ങളൊക്കെ എഫേർട്ട് ഇരുപത് വർഷമൊക്കെയാണ്, അവര് ഇരുപത് വർഷം മുമ്പ് കണ്ട സ്വപ്നമാണ് അവർ ഇന്ന് യാഥാർത്ഥ്യമാണ്.
അതൊരു കാര്യമാണ്. ഇപ്പൊ നോളൻ ഒരെണ്ണത്തിന് വേണ്ടി അഞ്ചു വർഷം കളഞ്ഞാലും നോളൻ അറിയാതെ ഹിറ്റാവും. പക്ഷേ ഇവിടെ ഉള്ളതാണെങ്കിൽ ചിലപ്പോ ഒരു ദിവസം പോലും ഓടത്തില്ല. അന്ന് തന്നെ ഒരു വലിയ മസാല പടവോ അല്ലെ ഒരു ഹിറ്റ് പടവോ ഇത് ഇറങ്ങുന്ന ദിവസം തന്നെ ഇറങ്ങിയിട്ടുണ്ടോ, അത് മുങ്ങിപ്പോവും. അയാളുടെ പത്ത് പതിനഞ്ച് വർഷം വേസ്റ്റ് ആവും. അത് അതിനനുസരിച്ച് ചുരുക്കം പറഞ്ഞാൽ അതിനുള്ള അർഹത ഇതുവരെ നമ്മളുടെ ഫിലിം ഇൻഡസ്ട്രി നേടിയിട്ടില്ല, അത്ര എഫേർട്ട് ഒരു ഒരു റൈറ്ററിന് കൊടുക്കാൻ മാത്രം.
പക്ഷെ സംഭവിച്ചിട്ടുണ്ട്, സംഭവിച്ചിട്ട് ഇപ്പൊ പല ഡയറക്ടേഴ്സിന്റെ ഫസ്റ്റ് പടം ഉണ്ടല്ലോ, ഫസ്റ്റ് പടം അവന്മാരി നാലഞ്ച് വർഷമൊക്കെ ഇരുന്ന് കഷ്ടപ്പെട്ട് എഴുതി, അതിന്റെ എഫക്ട് പലപ്പോഴും.
പിന്നെ നമുക്ക് നമ്മളുടെ ജെല്ലിക്കെട്ട് കണക്കുള്ള പടങ്ങളും ഉണ്ടല്ലോ, അതുണ്ട്. പക്ഷെ അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ജെല്ലിക്കെട്ട് തന്നെ ആദ്യം പുറത്തുള്ള ഫിലിം ഫെയറിലൊക്കെ പോയി അവിടെ അക്ലൈം വന്ന ശേഷം ഇവിടെ വന്നുകൊണ്ടാണ് ആക്ച്വലി ഇത്രയും പുള്ളിങ് കിട്ടിയത്. ഇല്ലെന്നുണ്ടെ എനിക്ക് ഉറപ്പാണ് ഇത്ര പുള്ളിങ് കിട്ടത്തില്ലായിരുന്നു.
പുള്ളിങ് കിട്ടി, പുള്ളിങ് കിട്ടി പോട്ടെ. ഞാൻ ഈ പടം തിയേറ്ററിൽ റിലീസിന് പോയി കണ്ടാണ് പടം കണ്ടിട്ട് ഞാൻ എനിക്കും എന്റെ അടുത്ത് എന്റെ കൂട്ടുകാരനും പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നമുക്ക് മനസ്സിലായി എന്താ പറഞ്ഞേക്കണത്, എന്താ പുള്ളി ഡയറക്ടർ ഉദ്ദേശിച്ചേക്കണത്. പക്ഷേ സാധാരണ ആൾക്കാർ തെറി പറയാണ്, ഇയാൾ എന്തുട്ടാണ് വിഷയം, ഇയാൾ ഒരു പടമാണ്,
അതാണ്.
അത് മനസ്സിലാക്കാൻ കാര്യമില്ല,
അതാണ് ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിനും മാത്രം ലെവലിലോട്ട് ഇനിയും വളർന്നെത്തേണ്ടിയിരിക്കുന്നു. അത്
ഇത് പ്രായമുള്ള ആൾക്കാർ പോട്ടെ, നമ്മുടെ ഏജുള്ള പിള്ളേർ വരെ പറഞ്ഞിട്ട് മനസ്സിലാവാണ്ട് നിൽക്കുമ്പോ അവന്മാരെ എന്തെങ്കിലും ഇംഗ്ലീഷ് പടമൊക്കെ കാണണം പിന്നെ
അതാണ്
ഒരുപാട് അങ്ങനെ പ്രശ്നമേ. ഇംഗ്ലീഷ് പടമൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു സ്പീഡ് ഉണ്ടല്ലോ, അതായത് എല്ലാം പറയാണ്ട് പറഞ്ഞ രീതിയാണ്.
ഞാനിപ്പം എനിക്ക് മൈൻഡിൽ വന്നതാണ് ഈ ജെല്ലിക്കെട്ട് ഓസ്കാറിന് പോണത് ഒരു ടേണിങ് പോയിന്റാണ്. കാര്യം ഇതിനുശേഷം പുറത്തുള്ളവര് നമ്മളുടെ പടങ്ങൾ ഇപ്പൊ തന്നെ നമ്മൾ തന്നെ ഞാനിപ്പം ആനിമേ ആണല്ലോ, ജാപ്പനീസ് ആണെന്ന് സബ്ടൈറ്റിൽ ഇട്ടാ, എല്ലാവരും ലോകത്തുള്ള എല്ലാവരും കാണും ഭയങ്കര. നമ്മൾ ഇവിടുത്തെ ഈ ബോളിവുഡിലെ പടങ്ങളെയും കാട്ടി കളക്ഷൻ ഉണ്ട് അവിടുത്തെ ജാപ്പനീസ് കാർട്ടൂണൊക്കെ. കാര്യം അത് ലോകത്തുള്ള എല്ലാവരും കാണുന്നുണ്ട്. അതേ കണക്ക് മലയാളത്തിന് സബ്ടൈറ്റിൽ ഇട്ട ആളുകൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ ഗ്ലോബലായിട്ട് റിലീസ് ചെയ്ത മലയാളികളല്ലാതെ ബാക്കിയുള്ളവരും സബ്ടൈറ്റിൽ ഇട്ട് കാണുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനുള്ളൊരു ധൈര്യം വരും. കാര്യം ഇവിടെ ഉള്ളവർ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, പുറത്തുള്ളവർ അതാണ്
റിലീസ് ആകുമ്പോൾ അതിന് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പാൻഡമിക്കിന് ഇടയിൽ റിലീസായ രണ്ട് പടങ്ങളുണ്ട്. ആ പടങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ വന്നപ്പോൾ ആമസോണിൽ നോക്കുമ്പോൾ ഹിന്ദിയിലൊക്കെ ഭയങ്കരമായിട്ട് പുഷ് ഉണ്ടായിരുന്നു.
കാര്യം അത് ഗ്ലോബൽ ആയിട്ടുള്ളൊരു റിലീസ് അല്ലേ, അതാണ്.
ഇപ്പൊ ഫഹദിന്റെ പടം ആമസോണിൽ വന്നപ്പോൾ അതിന് ഭയങ്കര പുഷ് ഉണ്ടായിരുന്നു. കപ്പയിലൊക്കെ പുഷ് ഉണ്ടായിരുന്നു. അതായത് അനുരാഗ് കശ്യപ് ഒക്കെ അതിനെപ്പറ്റി റിവ്യൂ ചെയ്തായിരുന്നു.
ആ കാര്യം എക്സ്പോഷ്യർ കിട്ടുന്നുണ്ട്. ഇവിടത്തുള്ള കുറച്ച് തിയേറ്ററുകളിൽ മാത്രമല്ലല്ലോ ഇറങ്ങുന്നത്. ഗ്ലോബലായിട്ട് ഇറങ്ങുമ്പോൾ ആളുകൾ എന്തായാലും കാണും, നമ്മൾ കാണുമല്ലോ. അപ്പം പുറത്തുള്ളവരും അങ്ങനെ ഫോറിൻ ഫിലിംസ് കാണും, അതിൽ വലിയൊരു വിഷയം വരുന്നില്ല. മാത്രമല്ല ഇപ്പോൾ കുറേ പേര് സംസാരിക്കുന്നുണ്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രി കൂട്ടി, കുറേ പേര് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഈ വേറൊരു വിഷയം എന്ന് വെച്ചാൽ ഈ തിയേറ്ററിലൊക്കെ ഇറക്കുമെന്ന് പറയുമ്പം അവിടെ ഇപ്പം നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഓൺലൈനായിട്ട് സാധനം മേടിക്കുന്നതും കടയിൽ നിന്ന് മേടിക്കും തമ്മിലുള്ള വ്യത്യാസം. കടയിൽ ഒരു സാധനം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കടക്കാരന് നമുക്ക് അല്ലെങ്കിൽ ഒരു കുറേ പേർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെ കടയിൽ കൊണ്ടുവയ്ക്കത്തുള്ളൂ അല്ലേ.
അതെ അതെ,
നമുക്ക് തന്നെ സ്പെസിഫിക് ആണ്, അവിടെ ഒരു ജനറലൈസേഷൻ വരെയാ. അതേ കണക്ക് ഈ കടയിൽ കൊണ്ട് വെക്കുമ്പോൾ അവരനുസരിച്ച് പിന്നെ കുറച്ചല്ലാതെ ചില ഗ്രൂപ്പുകളെ മാത്രം സപ്പോർട്ട് ചെയ്യും, കാര്യം അവരവർക്ക് എക്സ്ട്രാ കാശ് കൊടുക്കും. അങ്ങനെ കുറേ കളികൾ നടക്കുന്നുണ്ട്. പക്ഷെ ഡയറക്റ്റ് ഒ ടി ടിയിലോട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനൊന്നുമില്ല. ഇവർക്കൊരു പടം ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എല്ലാവരും കാണുന്നു എന്നും അങ്ങനൊന്നുമില്ല. ഒരു പ്രത്യേക നീഷിന് വേണ്ടിയാണെങ്കിൽ ഒരു പടം റിലീസ് ചെയ്യാനുള്ള ഒരു ഒരു ഇതുണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് അതുകൊണ്ട് നല്ല കാര്യമാണ് ആക്ച്വലി ഈ ഒ ടി ടിയിലോട്ടൊക്കെ. ഇത്
മലയാളത്തെ സംബന്ധിച്ച് ഭയങ്കര നല്ലൊരു സ്കോപ്പ് തന്നെയാണ്. കാരണം കാരണം ഇവിടെ വരുന്ന സിനിമകളെല്ലാം അത്രക്ക് വലിയ സിനിമകളൊന്നും മന്നില്ല. വലിയ സ്കോപ്പുള്ള പടങ്ങൾ വലിയ സ്റ്റാർസ് ഒന്നും ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഒരു മീഡിയം റേഞ്ച് പടങ്ങളാണ്, എക്സ്പീരിമെന്റുകളാണ്
കൂടുതലും.
ഒരു വൈഡ് ഇനിയിപ്പോ ഓൺലൈൻ റിലീസ് ആയി കഴിയുമ്പോൾ ഇത്തിരി കൂടി വൈഡായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും.
പിന്നെ വേറെ കാര്യം എന്ന് പറയുന്നത് സ്പെഷ്യൽ എഫക്ട്സും ബാക്കി കാര്യങ്ങളും എല്ലാം പറയും. പുറത്തുള്ള മിക്ക പടങ്ങളെയും സ്പെഷ്യൽ എഫക്ട്സ് ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ കൊച്ചിയിലൊക്കെ ഉള്ള പിള്ളേരാണ് അവരെ. അതെ, അതിനുള്ള ടെക്നിക്കൽ നോഹവും ഒക്കെ അറിയാം. വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇപ്പം മറ്റേ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് അറിഞ്ഞു കാണും, നമ്മളുടെ ഇവിടെ ഒരു ലോബി കണക്ക് ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ സിസ്റ്റത്തിൻ്റെ അകത്ത് ഈ ഒരു സെറ്റ് കാര്യങ്ങളൊന്നും വർക്കാവത്തില്ല എന്നുണ്ടെങ്കിൽ ആളുകൾക്ക് വേണോ വേണ്ടയോ എന്നുള്ളതല്ല അവിടുത്തെ ഒരു വിഷയം, ഈ സിസ്റ്റത്തിന് വേണ്ടോ വേണ്ടയോ എന്നുള്ള, സിസ്റ്റത്തിന് ഗുണം കിട്ടുമില്ലയോ എന്നുള്ള. അപ്പോൾ പുതിയൊരു സിസ്റ്റം, ഒ ടി ടി കണക്ക് പുതിയൊരു സിസ്റ്റം വരുമ്പം അവിടെ ഇതേ കണക്ക് ഇങ്ങനെയുള്ള പിള്ളേർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പിള്ളേരും ചേർന്ന് ഒരു കുറച്ച് അവരുടെ ഒരു ഗ്രൂപ്പിന് വേണമെങ്കിൽ നല്ലൊരു സയൻസ് ഫിക്ഷൻ ഫിലിമും അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. കാര്യം വലിയ ബഡ്ജറ്റും ആവത്തില്ല ഇവർക്ക്, ഇവർക്ക് ഈ ടെക്നിക്കൽ നോ അറിയാവുന്നവർക്ക് അത്ര ബഡ്ജറ്റും ഒന്നും ആവത്തില്ല.
പല സീനും ഇവിടെ ഇന്ത്യയിലാണ് ചെയ്തേക്കുന്നത്.
ആ ഇവിടെയാണ് ചെയ്യുന്നത്, നമ്മളുടെ ഇവിടെയാണ് ചെയ്യുന്നത്. അത് കാര്യം ഇവിടെ ഇവിടെ ടെക്നിക്കൽ അതിനുള്ള തലയുള്ള പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്, അവർക്ക് അറിയാം. മാത്രമല്ല കുറച്ച് കാശ് കൊടുത്താൽ മതി, അത് വേറെ കാര്യം. അവിടെ ഉള്ളവരോടാണെങ്കിൽ കാശ് കൊടുക്കേണ്ട. നമ്മളിവിടെ ഒരു എന്താ പറയുക, കറൻസി ട്രാൻസ്ലേഷൻ്റെ ഭാഗമായിട്ട് ചീപ്പായിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ലേബർ നമുക്ക് ഇവിടെ കിട്ടും. അതിനൊരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ലേറ്റസ്റ്റ് ടെക്നോളജി ഇവിടെ ഉള്ള പിള്ളേർക്ക് അറിയാൻ പറ്റും. അങ്ങനെയല്ലേ ഇവിടെ ചെയ്യാവുന്നതുള്ളൂ. അത് പിന്നെ നമുക്ക് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, ചീപ്പായിട്ട് കാര്യങ്ങൾ പറ്റും. ഇപ്പം തന്നെ നമ്മൾ ഭയങ്കര കാര്യമായിട്ട് വിചാരിക്കുന്ന പല കാര്യങ്ങളും എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും. ഫേസ് ഒക്കെ 3D എടുക്കുന്ന കാര്യമില്ലേ, ഒരു ഫോണും ബ്ലെൻഡറും ഉണ്ടെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ട് ഇപ്പം ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്തേ ഉള്ളൂ. അതൊക്കെ പറ്റുന്ന കാര്യമാണ്, നമുക്ക് അതൊക്കെ സിമ്പിളായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള കുറേ പരിപാടികൾ ഒന്ന് എനിക്ക് തോന്നുന്നു പുതിയ കുറച്ച് ഫിലിംസ് ഇപ്പം വരാൻ തുടങ്ങും. പുതിയൊരു മാർക്കറ്റായി ആ പഴയ സിസ്റ്റം നശിച്ചു തുടങ്ങിയിട്ടുണ്ട്, നല്ല കാര്യമാണ്.
ഒരുപാട് ആൾക്കാർക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഇപ്പോ.
എന്തായാലും നമ്മള് പറഞ്ഞു പറഞ്ഞ് വേറെ ഇങ്ങോട്ടൊക്കെ പോയി.
ക്രിസ്റ്റഫറിനോളം എത്തിയിട്ട് നമ്മൾ ഇപ്പൊ മലയാള സിനിമയിൽ എത്തി. ക്രിസ്റ്റഫറിനോളം പറയുമ്പോൾ പുള്ളി ആക്ച്വലി ബ്രിട്ടീഷുകാരനാണ്
കേട്ടോ. സംസാര രീതിയൊക്കെ കാണുമ്പോ നമുക്ക് അറിയാൻ പറ്റും.
ലണ്ടനിലൊക്കെ പഠിച്ചിട്ട് പുള്ളി അവിടെ സിനിമ ചെയ്യാൻ നോക്കി നടന്നില്ല. പിന്നെ അങ്ങനെയാണ് പുള്ളിയുടെ അമ്മ US ആണ്, അങ്ങനെ പുള്ളി
ഹോളിവുഡിലോട്ട്. ആ അത് നമ്മളിവിടെ ബോംബെയിലോട്ടൊക്കെ മറ്റേ ബസ് കയറി പോണ സീൻ കണക്ക് പുള്ളിക്കാരൻ. ആ അതെ, അടക്കമുള്ള ഒരു സീനായിരുന്നു.
എന്തായാലും
അതിനുശേഷം പുള്ളിയുടെ ഫസ്റ്റ് ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലോബലായിട്ട് എല്ലാവർക്കും എക്സ്പോഷ്യർ കിട്ടുന്ന രീതി ഇറക്കിയത് മറ്റേ ബാറ്റ്മാൻ ട്രിലജി, അത് കണ്ടിട്ടില്ലേ? എനിക്ക് ഇപ്പൊ ഈ ടൈം ലൈൻ ഒക്കെ നോക്കിയപ്പോ മനസ്സിലായത് ബാറ്റ്മാൻ ട്രിലജിയുടെ ഇടയ്ക്കാണ് പ്രസ്റ്റീജും ഇൻസെപ്ഷനും ഇറങ്ങിയത്.
ഓക്കെ,
എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റ്മാൻ ബിഗിൻസ് കഴിഞ്ഞ് പ്രസ്റ്റീജ് ഇറങ്ങി, അത് കഴിഞ്ഞിട്ടാണ് ഡാർക്ക് നൈറ്റ്, അത് കഴിഞ്ഞാണ് ഇൻസെപ്ഷൻ, അത് കഴിഞ്ഞിട്ടാണ് ഡാർക്ക് നൈറ്റ് റൈസസ്. പുള്ളി നല്ല രീതിയിൽ അത് എന്താ പറയാ ഒരു ബാലൻസ് ചെയ്താണ് കൊണ്ടുപോകണം. കാരണം നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ ഓരോ പടത്തിന്റെയും, പക്ഷെ ഒരേ ഒരു തീമാണല്ലോ, ഒരേ ഒരു ഫ്ലോ ആണ്. പക്ഷെ അതിന്റെ ഇടയിൽ മാജിക് ടെസ്റ്റിലേക്കുള്ള അതില് അതൊരു വല്ലാത്തൊരു പടമാണ് ആക്ച്വലി. അതിൽ കുറച്ച് അവസാനം എത്തുമ്പോൾ കുറച്ച് ഫിലോസഫിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ക്ലോണിങ്ങിൽ ഒരു ഫിലോസഫിക്കൽ ആയിട്ടൊരു വിഷയമുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ എന്നെ ക്ലോൺ ചെയ്തെന്ന് വിചാരിച്ചോ, അപ്പൊ അതിനുശേഷം പിന്നെ ആക്ച്വലി ക്ലോൺ ചെയ്യുമ്പോൾ മെമ്മറി എല്ലാം പക്കയായിട്ടാണ് ക്ലോൺ ചെയ്യുന്നുണ്ട്. ഇതിൽ ആ ഇതിൽ നമുക്കറിയാൻ ഒക്കത്തില്ല നമ്മൾ ശരിക്കുള്ള ആളാണോ ക്ലോണാണോ എന്ന് അറിയാൻ പറ്റുമോ? കാര്യം സെയിം മെമ്മറീസ് ആണ്, എല്ലാം സെയിം ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഈ രണ്ടില് ആരാണ് ഒറിജിനൽ? ഒരാൾക്ക് മറ്റേ ആളിനെയും കാട്ടി അവകാശമുണ്ടോ റിയൽ ആയിട്ടിരിക്കാൻ? അങ്ങനെ കുറച്ച് ഫിലോസഫിക്കലായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരേ ഐഡന്റിറ്റി ക്രൈസിസ് വരും, ലിറ്ററലി ഒരു ഐഡന്റിറ്റി ക്രൈസിസ് അവിടെ വരും. അപ്പം അപ്പൊ അതിന് അതൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ടെസ്ലയുടെ കുറച്ച് ശരിക്കുള്ള അല്ല എങ്കിലും ടെസ്ലയുടെ കുറച്ച് സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വയർലെസ് ആയിട്ട് ഈ ഇലക്ട്രിസിറ്റി ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതെല്ലാം ഇതിൽ പറയുന്നുണ്ട്. അപ്പം അത്യാവശ്യം ഇതിനൊക്കെ നേരെ അല്ലാതെ അറിയാവുന്നവർക്ക് ഈ പടം കാണുമ്പോൾ നല്ല ദുമ്മാണ്. പിന്നെ ഡാർക്ക് നൈറ്റിന്റെ കാര്യം പറയുന്നില്ലല്ലോ, ഡാർക്ക്
നൈറ്റ് അതിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ
അതിനെപ്പറ്റി സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അതാണ് അതിലെ ഐക്കോണിക് ആയിട്ടുള്ള ജോക്കറൊക്കെ ആയിട്ട് ആ പുള്ളിക്കാരൻ അത് കാണാൻ പറ്റിയിട്ടില്ല എല്ലാരും. അല്പം വല്ലാത്തൊരു സ്റ്റോറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ആ ജോക്കറായിട്ട് അഭിനയിക്കുന്ന പുള്ളിയുണ്ടല്ലോ, ആ അപ്പൊ പുള്ളിക്കാരൻ എന്ന് പറയുന്നത് ഒരു അത്ര ഇങ്ങനത്തെ സീനിലുള്ള ഈ ഇത്ര ഹെവി ഈ ഇത്ര ഡാർക്ക് ആയിട്ടുള്ള സീൻസ് ഒന്നും ഇതിന് മുമ്പ് ചെയ്തിട്ടില്ല. ഹീത് ലെഡ്ജർ എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരൻ ആണ് അതിലെ ജോക്കറായിട്ട് അഭിനയിക്കുന്ന ആക്ടർ, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ പുതിയ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു റോള് കൊടുക്കുമ്പോൾ തന്നെ എല്ലാരും ഇതേ കണക്ക് പുള്ളി ഇതൊന്നും വർക്കൗട്ട് ആവത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ കുറ്റപ്പെടുത്തിയായിരുന്നു. ഇത് കഴിഞ്ഞ് പടം അവസാനം ആയി, പടം റിലീസ് കഴിഞ്ഞിട്ട് റിലീസ് ആവുന്നതിന് മുമ്പ് ഇയാള് മരിച്ചു, ഈ ആക്ടർ മരിച്ചു. അത് കഴിഞ്ഞ് ഇത് ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഇങ്ങനെ ഇയാളെ കുറിച്ച് കുറ്റം പറഞ്ഞവർക്കെല്ലാം ഭയങ്കര കുറ്റബോധമായിരുന്നു. കാര്യം അടിപൊളിയായിട്ട് അഭിനയിച്ചു, പക്ഷെ അയാളെ ഇതേ കണക്ക് അതിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ ആർക്കും പറ്റിയില്ല. അതിനുശേഷം ഇതേ കണക്ക് എന്തെങ്കിലും പുതിയൊരു ആക്ടർ വരുമ്പോഴും ക്രിട്ടിക്സ് ഇങ്ങനെ ചെയ്യെങ്കിൽ അവരുടെ ഉള്ളിൽ ഈ ഒരു ഓർമ്മയുണ്ട്. കാര്യം അന്ന് ആ അന്ന് കുറ്റം പറഞ്ഞവരൊക്കെ ഈ പടം കണ്ടപ്പോ ജെനുവിൻ ആയിട്ട് ഇയാളെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ പറ്റത്തില്ല, ആള് മരിച്ചുപോയി. അത് വല്ലാത്തൊരു സ്റ്റോറിയാണ്. പിന്നെ അതേ കണക്ക് ഐക്കോണിക് ആയിട്ട് പിന്നെ ഇനി ആക്ട് ചെയ്യാൻ ഒക്കത്തില്ല. കാര്യം അത് ആ ഒരു വല്ലാത്തൊരു ഇത്, നല്ല കൗണ്ടർ ബാലൻസാ അതിലെ ബാറ്റ്മാനും ജോക്കറും തമ്മിൽ. നമ്മളുടെ പിന്നുള്ള ഡി സി ഉണ്ടല്ലോ, എക്സ്റ്റെൻഡ് യൂണിവേഴ്സ് DCEU, അതിലുള്ള ബാറ്റ്മാനും ജോക്കറും എന്ന് പറയുന്നത് രണ്ട് കാലഘട്ടത്തിലുള്ളയാ നമ്മൾ കാണുന്നത്. ഒരാള് ഭയങ്കര പ്രായമായിട്ടുള്ളയാ, പ്രായമായിട്ടുള്ള ബാറ്റ്മാനും യങ് ആയിട്ടുള്ള ജോക്കറും ഇവര് തമ്മിലുള്ള ഇന്ററാക്ഷനും പക്ക നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ ഭയങ്കര ഇമ്മച്ചുർ ആയിട്ടുള്ള ജോക്കറാണ്, വേറൊരാള് ഭയങ്കരമായിട്ട് മെച്ചുവറായി ഒരു ബാറ്റ്മാനാ. അതുകൊണ്ട് അതിലൊരു സിങ്കില്ല. പക്ഷെ ഇതിലങ്ങനല്ല, ഇതിൽ പക്ക കൗണ്ടർ ബാലൻസ് ആണ്, കട്ടക്ക് കട്ടക്ക് നിൽക്കും. അതാണ് അതാണ് അതിന്റെ ഒരു ഡൈനാമിക്. അതേ കണക്ക് പിന്നെ ഒന്നിലും ഇനി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇനി എന്താ ബാറ്റ്മാന്റെ സിനിമ? ഞാൻ ഇതിൽ പറയുന്നുണ്ടല്ലോ, നമ്മുടെ ടെനറ്റ് പറയുന്നുണ്ടല്ലോ, പുതിയ ബാറ്റ്മാനെ എനിക്ക് ഭയങ്കര പ്രതീക്ഷയിലാണ് ഞാൻ
ഇരിക്കുന്നത്.
ടുലൈറ്റില് കഴിഞ്ഞിട്ട് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടുലൈറ്റില് റോബർട്ട് പാറ്റിൻസൺ എന്ന് പറയുമ്പം അഭിനയം എന്നൊക്കെ പറയുന്നത് ഒരു അതാണ്. പക്ഷെ ഡയറക്ഷന്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം പുള്ളിക്കാരൻ ബാറ്റ്മാനായിട്ട് ഹെവി ആയിരിക്കും, എനിക്ക് ഉറപ്പാണ്.
നന്നായിട്ട്
അവസാനത്തെ ഒരു ഇമോഷണൽ സീൻ ഉണ്ട്. അത് പിന്നെ നമ്മള് രണ്ടാമതും മൂന്നാമതും കാണുമ്പോ ആ സീൻ കാണുമ്പോ നമുക്ക് കഥയെല്ലാം അറിയാവുന്നതുകൊണ്ട് വല്ലാത്തൊരു ഇമ്പാക്ട്. അത് അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാരും പറയുന്നത് നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ടെന്ന്. കാര്യം അതൊരു പ്രത്യേക രീതിയിലാണ് അത് ഹാൻഡിൽ ചെയ്തേക്കുന്നത്. അത് ആക്ച്വലി ആ ഡയറക്ടറിന് കുറച്ച് പാട്ടുണ്ടെങ്കിലും അഭിനയിക്കുന്ന ആക്ടർ അത് ടോട്ടലി ആ സിറ്റുവേഷൻ മനസ്സിലാക്കിയാൽ അങ്ങനെ അഭിനയിക്കാൻ പറ്റും. അതിലൊരു ഒരു രീതിയുണ്ട്, അത് പടം കാണുമ്പോൾ അത് നമുക്ക് മനസ്സിലാവത്തില്ല. ആ ഫസ്റ്റ് റൗണ്ട് മനസ്സിലാവത്തില്ല, പിന്നെ ഒന്ന് കണ്ടു കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരക്ടർ എന്ന് പറയുന്നത് ആ ക്യാരക്ടറിന് കുറേ വർഷങ്ങളായിട്ട് കാത്തിരിക്കുകയാണ് ഈ ഒരു ഇതിനായിട്ട്. എന്നിട്ട് അയാള് അയാൾക്ക് അറിയാം അത് വല്ലാത്തൊരു ഒരു വല്ലാത്തൊരു ജീവിതമാണ് അയാളുടെ.
അയാൾ തിരിച്ചും പോവാണ്,
ലാസ്റ്റ് ആള് മരിക്കാനായിട്ടാണ് പോണം, അതാണ്.
അതെ അതെ,
അയാൾക്കത് അറിയാം, അയാൾക്കത് അറിയാം. അതിനു വേണ്ടി ആ മരിക്കാൻ വേണ്ടിയുള്ള മരിക്കൂ എന്ന് അറിയാം, എങ്കിലും അതിനു വേണ്ടിയാണ് ഇയാൾ ഇത്രയും നാൾ വർക്ക് ചെയ്തത്.
പക്ഷെ സംഭവം ഈ നായകൻ പോകുന്നൊരു ഫ്ലോ ഉണ്ടല്ലോ, നമ്മുടെ ലീഡ് റോള് പോകുന്നൊരു ഫ്ലോയിലാണ് ശരിക്കും കാണുന്നവരും പോകുന്നത്. അയാള് ഒന്നും അറിയുന്നില്ല, അയാൾ ക്ലൈമാക്സിലാണ് ഇതൊക്കെ മനസ്സിലാകുന്നത്. ആ അവസ്ഥയിലാണ് ശരിക്കും പ്രേക്ഷകര്.
ആ അവസ്ഥയിൽ ഇരിക്കാൻ ചില ആളുകൾക്ക് ഇഷ്ടമല്ല. യൂഷ്വലി ഓഡിയൻസ് എന്ന് പറയുന്നത് ഓഡിയൻസിന് ചില അറ്റ്ലീസ്റ്റ് ചില ഓഡിയൻസിന് അവര് ആ ഫിലിമിലുള്ള ക്യാരക്ടേഴ്സിനെയും കാട്ടി ബുദ്ധിയുള്ളവരാണ് എന്ന് തോന്നണം. സ്വയം ചിന്തിച്ച് അങ്ങനെ സുഖിപ്പിക്കുന്ന കുറെ ഡയറക്ടേഴ്സ് ഉണ്ട് ആളുകളെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഒരു ഈ ഓഡിയൻസ് അതിലെ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ പുച്ഛിക്കും, അങ്ങനെ ഒരു രീതിയിലുണ്ട് ചില ഫിലിംസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ തിരിച്ചാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സ് ചിന്തിക്കുന്ന ലെവലിലൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, അപ്പൊ നമുക്ക് വേറൊരു ഫീലിംഗ്. ഈ പടത്തിൽ പക്ഷേ നമ്മൾ കൺഫ്യൂസ്ഡാ, ഈ നായകൻ കൺഫ്യൂസ്ഡ് ആണ്, നമ്മള് കൺഫ്യൂസ്ഡ് ആണ്, അത് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല.
പിന്നെ നോർമലി കുഴപ്പമില്ല, ഒരു സിനിമ തുടങ്ങി ഒരു 15 മിനിറ്റിനുള്ളിൽ കഥയുടെ ഒരു കിടപ്പ് നമുക്ക് കിട്ടണം. സാധാരണ ഒരു സിനിമ അങ്ങനെയാണല്ലോ,
അങ്ങനെയാണ്
അവസാനിക്കുമ്പോഴാണ് നമുക്ക് കഥയുടെ കിടപ്പ് കിട്ടുന്നത്.
എന്ന് വെച്ചാൽ അതിലൊരു ക്യാരക്ടർ നമ്മളെ കാട്ടി ബുദ്ധിമാനാന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അയാൾ അപ്പോൾ വേറെ വല്ല നമ്മൾ ചിന്തിക്കാത്ത രീതി ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി നമ്മൾ
കൈയടിക്കും.
അപ്പൊ നമ്മൾ കൺഫ്യൂസ്ഡ് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു നമ്മളുടെ ടീമിലുള്ള ആൾ ഇതേ കണക്ക് എന്താ പറയാ കാര്യങ്ങൾ ചെയ്യുക, അപ്പം നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് എന്തോ അല്പം ബുദ്ധിയുള്ള ആളാ, അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കും. ഇതിലങ്ങനല്ല, ഇതിൽ നായകനെ കൺഫ്യൂസ്ഡ് ആണ്.
അതെ അതെ.
അപ്പം നമ്മളപ്പൊ കൺഫ്യൂസ്ഡ് ആണ്, പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ചിന്തിക്കാനൊക്കത്തില്ല. അതൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ, നമ്മൾ അത് മനഃപൂർവ്വം അങ്ങനെ നോളം ചെയ്തതാന്ന് തോന്നുന്നു. ഹരി,
നോളനെ പറ്റി പറയുമ്പോ ഓസ്കാർ കിട്ടാത്തൊരു ക്യാരക്ടറാണ്
അത്. അത് ഈ ഓസ്കാർ അത് വേറൊരു വിഷയമുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഓസ്കാർ എന്ന് വലിയ കാര്യത്തിൽ പറയും. ഓസ്കാർ എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ അവാർഡാണ്, അതൊരു ഗ്ലോബൽ അവാർഡല്ല. അത് കിട്ടുന്ന അതിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ഭയങ്കര ഹൈറ്റിൽ ഇങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓസ്കാറിന് വിട്ടെന്നൊക്കെ ഉള്ള ശരിയാണ്, അതൊരു ഹൈലൈറ്റ് ആണ്, ഓക്കെ. ഇപ്പൊ നമ്മളെ പഠനത്തിന് പോകുമ്പോൾ അതൊരു പ്രസ്റ്റീജ് ആണ്, ഓക്കെ. പക്ഷെ അതൊരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു സംഭവം അല്ല ആക്ച്വലി. അത് നമ്മളങ്ങനെ പറഞ്ഞു പറഞ്ഞാക്കി എടുത്തതാണ്. അതൊരു അമേരിക്കൻ അവാർഡാണ്. അപ്പൊ അതിൽ തന്നെ വളരെ ബയസ്ഡ് ആയിട്ടുള്ള ആളുകളെ കുറച്ച് ആളുകളാണ് ഡിസൈഡ് ചെയ്യുന്നത്. കുറച്ച് അത് അവര് ഡിസൈഡ് ചെയ്യുമ്പോ തന്നെ അവർക്ക് അവര് ചിലപ്പോ അവര് ചിന്തിക്കുന്ന ക്രൈറ്റീരിയ കറക്റ്റ് ആണോന്നില്ല എന്നാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പം നോളന്റെ ഈ പടങ്ങളെല്ലാം കാണുമ്പോ ഇതിൽ ഏതെങ്കിലും ഒരു പടത്തിന് ഒരു എന്തെങ്കിലും കിട്ടണ്ടാണോ, ബെസ്റ്റ് ഡയറക്ടർ കിട്ടണ്ടാണ്, ഇൻസെപ്ഷൻ എന്തായാലും കൊടുക്കണ്ടേ, എന്തെങ്കിലും
കൊടുക്കണ്ടേ.
ഡങ്കർക്ക് പിന്നെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പടം ആയതുകൊണ്ട് അവരെ അല്പം അവർക്ക് ഒരു ഇത് തോന്നും. അതിലൊരു വിഷയം ആ അല്ല, അതിലെ വിഷയം എന്ന് പറയുന്നത് അതില് ഇതേ കണക്ക് വേൾഡ് വാർ ടു സമയത്ത് അമേരിക്ക US സൈഡ് US പരോക്ഷമായിട്ടാണെങ്കിലും ബ്രിട്ടൻ യുഎസ് ഒരേ സൈഡിലാണ്. അപ്പൊ അവര് ചെയ്തെന്ന് പറയുമ്പോൾ ഈഗോ സെൻട്രിക് ആയിട്ട് അവർക്കൊരു അട്രാക്ഷൻ തോന്നും ആ പടത്തിനോട്, ഡങ്കർക്കിനോട്. അങ്ങനെ ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. അതിലെ ഒരു സീനുണ്ട്, ഒരു ഷിപ്പ് മറിയുന്ന ഒരു സീനുണ്ട്. അതിന് മറ്റേ ഇതുണ്ടല്ലോ ക്യാമറ വർക്കിന് ഓസ്കാർ കൊടുക്കാത്ത സ്ഥിതിക്ക് ഓസ്കാർ എന്ന് പറയുന്ന അവാർഡിന് ഒരു തരത്തിലുള്ള ഒരു വിലയും നമ്മൾ കൊടുക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് വെറുതെ എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് അത്രയ്ക്ക് ഹൈപ്പ് അതിന് കൊടുക്കുന്നതെന്ന്. അതിന്റെ ഒരു അതിലല്ല കാര്യം ഇരിക്കുന്നത്. ഫിലിം എന്ന് പറയുന്നത് ആളുകൾക്ക് ഇപ്പൊ തന്നെ എത്രയോ പേർക്ക് ഓസ്കാർ കിട്ടുന്നു. അതിൽ എനിക്ക് അല്ല, അത് PSC എക്സാംസ് നമ്മൾ പഠിക്കും, ഓക്കെ, സമ്മതിച്ച്. പക്ഷേ നോളന്റെ അത്ര നോളനെ അറിയാവുന്ന കണക്ക് അവിടെ ഉള്ള ആരെങ്കിലും അറിയാവും. നോളനെ അറിയാവുന്നതും ഇതേ കണക്ക് മസാല പടങ്ങൾ ഇട്ടിട്ടല്ല, അറിയാവുന്ന തന്നെ ക്വാളിറ്റിക്ക് വേണ്ടിയാ, ക്വാളിറ്റി ഉള്ള ഡയറക്ടർ എന്നുള്ള രീതി. ആ രീതിയിൽ ജനങ്ങൾക്കെല്ലാം അറിയത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഏത് അവാർഡ് കിട്ടിയില്ല എന്നുള്ള ഒരു കാര്യമില്ല. അതില് നമ്മുടെ ഡെൽറ്റോറോ മാത്രമേ ഉള്ളൂ എനിക്ക് അല്ലാതെ അറിയാവുന്ന പസഫിക് റിമിന്റെ ഡയറക്ടർ, പുള്ളിക്കാരെ ഇതേ കണക്ക് ഒരു ഡയറക്ടർ സമ്മതിച്ചു അയാൾക്ക്. പക്ഷെ അയാൾക്ക് ഓസ്കാർ കിട്ടി, ആ മറ്റേ ഷേപ്പ് ഓഫ് വാട്ടറിന് ഓസ്കാർ കിട്ടിയായിരുന്നു.
ഹെൻഡ്രിക്കിനൊപ്പം ഷേപ്പ് ഓഫ് വാട്ടർ ആയിരുന്നു മത്സരിച്ചത്.
ഓക്കെ, പുള്ളിക്കാരനെ ഉള്ളൂ. പിന്നെ ഇതിന്റെ അപ്പുറം എനിക്ക് അങ്ങനെ ഈ ഇടയ്ക്കൊക്കെ കിട്ടിയിട്ടുള്ളതിൽ ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ പേഴ്സണൽ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ. അല്ലാതുള്ളതെന്ന് പറഞ്ഞാൽ അല്പം വേറെ ലെവൽ, നമ്മളെ ലെവലിലല്ല അവർ ചിന്തിക്കുന്നത്.
പിന്നെ പറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റെല്ലാർ ആണ്, അതൊരു എന്താ പറയാ ഒരു വേറെ സാധനം തന്നെയാണ്.
ഇൻറ്റർസ്റ്റെല്ലാർ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഇപ്പൊ സ്പേസിലുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ അത് അതിനെക്കുറിച്ച് സംസാരിച്ച്
തുടങ്ങിക്കഴിഞ്ഞാൽ
അല്ല, സ്റ്റാർ ട്രക്ക് സ്റ്റാർ വാർസ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് സിനിമാറ്റിക് അല്ലെങ്കിൽ ഫിക്ഷണൽ യൂണിവേഴ്സസ് ഉണ്ട്. പിന്നെ അല്ലാതെ സ്പേസ് ഫിലിംസിനെ കുറിച്ച്, സ്പേസിന്റെ ഫിക്ഷനെ കുറിച്ച് ഓവറോൾ ആയിട്ടൊന്ന് പറയുക. അപ്പം അതിൽ സ്റ്റാർ വാർസ് ഉണ്ട്, സ്റ്റാർ ട്രക്ക് ഉണ്ട്, പിന്നെ ബാറ്റിൽ സ്റ്റാർ ഗലാക്ടിക്ക യൂണിവേഴ്സ് ഉണ്ട്, പിന്നെ സ്റ്റാർ ഗേറ്റ് അതെനിക്ക് കറക്റ്റ് ആണ്, സ്റ്റാർ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു യൂണിവേഴ്സ് ഉണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞ് ഫയർഫ്ലൈ എന്ന് പറഞ്ഞ, ഫയർഫ്ലൈ എന്നൊക്കെ പറയുന്നത് കൾട്ട് ക്ലാസിക് ആയിട്ടുള്ള അങ്ങനെ കുറേ ഫിലിം, ഒരു 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 വലിയൊരു ജോണ്ടർ തന്നെയാണ് നമ്മൾ ഈ സ്പേസിന്റെ ഫിലിംസ് എന്ന് പറയുന്നത്. അതിൽ ഈ 2001 സ്പേസ് ഓഡസി എന്ന് പറഞ്ഞ് ചന്ദ്രനിലോട്ട് മനുഷ്യനെ വിടുന്നതിന് മുമ്പ് ഇറങ്ങിയ ഒരു പടമുണ്ട്. ആക്ച്വലി മൂൺ കൺസ്പിറസീസിലെല്ലാം അതിലെ ഡയറക്ടർ എന്നെ വെച്ചാണ് മൂണിലുള്ള ലാൻഡ് ചെയ്ത ഫേക്ക് ചെയ്തതെന്ന് കൺസ്പിറസി തിയറീസ് പറയുന്നുണ്ട്. അത്രയ്ക്ക് ആ പടം ഒന്ന് കണ്ടു നോക്കണം, 2001 സ്പേസ് ഓഡസി എന്ന് പറഞ്ഞുള്ള. അതിനുശേഷം അത് ഇൻസ്പയർഡ് ആയിട്ട് പിന്നെ വന്ന ഒരു പടമെന്നാണ് ഞാൻ ഇപ്പൊ ഇൻറ്റർസ്റ്റെല്ലാറിനെ കാണുന്നത്. ഈ അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു അത്ര ഐക്കോണിക്കോ അല്ലെങ്കിൽ അത്രയ്ക്ക് ആർട്ടിസ്റ്റിക്കോ അല്ലെങ്കിലും അതിനോട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയ രീതിയിൽ ഈ ഇടയ്ക്ക് ഇറങ്ങിയ അപൂർവം ഒരു പടമാണ് ഇൻറ്റർസ്റ്റെല്ലാർ.
ഇൻറ്റർസ്റ്റെല്ലാർ എന്ന് പറയുന്നെങ്കിൽ പടത്തില് വയ്യാട് പരത്തി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതാണ് വേറെ കുഴപ്പം. പരത്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞു 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 പോയിട്ടുണ്ട് അവര് ഡ്രാമ രീതിയിൽ.
ആ അല്ല, അങ്ങനെ പറയാനൊക്കത്തുള്ളൂ എന്നുള്ള ഒരു
വേറെ
കാര്യം
ഇവിടെ കറക്റ്റ് മനസ്സിലാവും പടം കണ്ടു കഴിഞ്ഞാല് ക്ലൈമാക്സ് വ്യക്തമായിട്ടൊരു.
അതെനിക്ക് തോന്നുന്നു ഇപ്പൊ മൊമെന്റോ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ആളുകളുടെ കിളി പോവും, പിന്നെ നമ്മളുടെ ഇൻസെപ്ഷൻ ആണെങ്കിൽ അത്യാവശ്യം കിളി പോവും. അങ്ങനെ ഈ അതിനുശേഷം ഇപ്പൊ ആളുകൾക്ക് അല്പം കൂടെ കണ്ടാ മനസ്സിലാവണം എന്നും കൂടെ പുള്ളിക്ക് തോന്നിയിട്ടായിരിക്കും പുള്ളി ഇൻറ്റർസ്റ്റെല്ലാർ അല്പം കൂടെ വാട്ടർ ഡൗൺ ആയിട്ട് ചെയ്ത. അതിലുള്ള സയൻസ് ഒക്കെ അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ അത്ര പ്ലോട്ട് ലൈൻ അത്ര കോംപ്ലക്സ് ഒന്നും അല്ല. ആളുകൾ ഇൻറ്റർസ്റ്റെല്ലാർ കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴും പിടി കിട്ടിയിട്ടില്ല.
ആ പടത്തിന്റെ ഒരു ഹൈലൈറ്റ് അറിയാമോ, ആ ഒരു ഷെൽഫിന്റെ ബാക്കിലൊരു സീൻ ഉണ്ടല്ലോ ക്ലൈമാക്സിൽ, അത് അനിമേഷൻ അല്ല റിയൽ സെറ്റ് ചെയ്തതാണ് പടത്തിന്റെ ആ സീൻ.
ഒരു ലൈബ്രറി സെറ്റ് ചെയ്തല്ലേ ഇങ്ങനെ, അത് ഇതിലുണ്ടല്ലോ. ഇതില് വേണമെങ്കിൽ ഒരു പ്ലെയിൻ ശരിക്കല്ലേ, അത് സ്പോയിലറാണ് പക്ഷെ ട്രെയിലറിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു ഒരു പ്ലെയിൻ ശരിക്കും കൊണ്ടുവന്ന് ഇടിച്ചു കയറ്റയാണ്, ശരിക്കും ഒരു പ്ലെയിൻ അവിടെ ഇടിച്ചു കയറ്റിയാണ്. കാരണം സി ജി ഐ ചെയ്തതും കാട്ടി പുള്ളി കാൽക്കുലേഷൻ കണക്കൂട്ടി നോക്കിയിട്ട് പറഞ്ഞ് വലിയ ഇല്ലെങ്കിൽ നമുക്ക് ഇതങ്ങ് ചെയ്യാം. അങ്ങനെ അതാണ് ശരിക്കുള്ള പ്ലെയിൻ ക്രാഷ്
ചെയ്തത്.
ഇല്ല മൊത്തം അതിലുള്ള ഫൈറ്റ് സീൻസ്, പിന്നെ വേറെ കാര്യമുണ്ട് അതിലെ ആക്ടേഴ്സ് റിവേഴ്സിലാ സംസാരിക്കുന്ന, ശരി ചില സീൻസിൽ റിവേഴ്സിൽ സംസാരിക്കുന്ന, ഇരുന്ന് പഠിച്ച് അങ്ങനെ സംസാരിക്കാൻ പഠിപ്പിച്ചിരിക്കുകയാണ് അവരെ റിവേഴ്സിൽ. കുറച്ച് പാട് വിട്ടിട്ടുണ്ട് അല്ല.
വേറെ കാര്യം ഞാൻ കണ്ടൊരു ഒരു ജെയിംസ് ബോണ്ട് സ്റ്റൈലോ പറഞ്ഞിട്ട് അവിടെ ഇവിടെ ഒക്കെ,
ആ അത് സ്പൈ ത്രില്ലർ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ
തോന്നും.
ആ അതൊക്കെ പക്ക ഒരു ജെയിംസ് ബോണ്ടിന്റെ സ്റ്റൈൽ തന്നെയാണ്. പുള്ളിയുടെ ഒരു രീതിയാണ്, പുള്ളി സയൻസ് ഫിക്ഷൻ ഒരു സൈഡിൽ കാണും, അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു ജോണ്ടറും കൂടെ എടുത്തിട്ട് മാഷ് ചെയ്യും. അതാണ് പുള്ളിയുടെ ഒരു രീതി. ഇപ്പൊ തന്നെ നമ്മളുടെ ഇൻസെപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ഇൻസെപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഹൈസ്റ്റ് മൂവിയാണ്. ആക്ച്വലി ഹൈസ്റ്റ് മൂവിയാണ്, പക്ഷെ അതിൽ ഹൈസ്റ്റ് ചെയ്യുന്ന മെമ്മറീസ് ആണെന്നേ ഉള്ളൂ, മൈൻഡിലോട്ടാണ് അത് നടത്തുന്നതെന്നേ ഉള്ളൂ. അതേ കണക്ക് തന്നെ ഇൻറ്റർസ്റ്റെല്ലാറും അതേ കണക്ക്. ഇൻറ്റർസ്റ്റെല്ലാറും പിന്നെ ഒരു സ്പേസ് ഓപ്പറയാണ്, അതിന്റെ കൂടെ ഒരു എന്താ പറയാ ഒരു ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പിന്റെ ഒരു കഥ എന്റെ ഇടയിൽ പറയുന്നുണ്ട്. പിന്നെ ഡാർക്ക് നൈറ്റ് എന്ന് പറയാം, അത് പിന്നെ വേറൊരു സ്റ്റൈലാണ്. ബാറ്റ്മാൻ ബിഗിൻസ് അതൊക്കെ, അത് പിന്നെ കോമിക് ബുക്സിൽ ഉള്ളത് കൊണ്ട് പുള്ളിക്ക് വലിയ രീതിയിൽ ആ ഒരു എടുത്ത് വെതറാവക്കത്തില്ല. ആ പക്ഷെ അവസാനം കുറച്ച് അഭിനയമൊക്കെ കുറച്ച് പാളിപ്പോയി, അവള് മരിക്കുന്ന സീനൊക്കെ കോമഡിയാണ്. അത് ഒന്നും കൂടി ഇരുന്ന് കണ്ടാ മതി മനസ്സിലാവും. ആ ഒരു സീൻ മാത്രം വേണം കണ്ടാൽ മതി. ഒരുമാതിരി നമ്മളൊക്കെ ചുമ്മാ മരിക്കുന്ന കണക്കെ അഭിനയിക്കുമല്ലോ, അതേ കണക്കായി പോയി. എന്നാലും കുറച്ച് പാളിച്ചകൾ ഉണ്ടെങ്കിലും അത് ആ ഒരു മൂന്ന് ഫിലിംസിലെ ഏറ്റവും വീക്ക് എന്ന് പറയുന്ന ഡാർക്ക് നൈറ്റ് റൈസസ് ആണ്.
അതാണ് അല്ല, പുള്ളി വേൾഡിൽ തന്നെ ടോപ്പ് സിക്സിലുള്ള ഡയറക്ടറിലൊരാളാണ്, ഏറ്റവും പേടായ ഡയറക്ടറാണ് പുള്ളി.
കാര്യം ഓരോ പടം കഴിയുന്നതോടും ഈ പുള്ളിയുടെ ഒരു റെപ്യൂട്ടേഷൻ ഇങ്ങനെ കൂടി കൂടി വരെയാണല്ലോ. മാത്രമല്ല ഇത് രണ്ടു വട്ടവും മൂന്ന് വട്ടവും പോയി കാണും ആളുകളെ.
അതാണ് അത് വേറെ ഒരു പ്രത്യേകത.
അങ്ങനെ ഒരു വിഷയമുണ്ട്, കാണേണ്ട പടമാണ്, അപ്പം അത് പോയി കാണും.
വേറെ പേരുണ്ട് ഇങ്ങനത്തെ പടം എല്ലാവരും കാണേയില്ല, അവര് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുള്ളൂ. അവരിതുവരെ
പക്ഷെ പുറത്തുള്ളവര് അല്ല, പുറത്തൊക്കെ യു എസിലും ബാക്കിയുള്ള അടുത്ത് ഇപ്പം ഒരുവിധം ആ ഒരു ജനറേഷനിലിപ്പം വിവരമൊക്കെ വെച്ച് തുടങ്ങി ഇങ്ങനത്തെ പടങ്ങളൊക്കെ കാണും. ഒരു വന്നൊന്ന് റെഡിയാ വരുന്നുണ്ട്. നമ്മളിവിടെ ഒരു 10-20 വർഷം കൂടെ കഴിഞ്ഞ് പ്രതീക്ഷിച്ചാൽ മതി. പക്ഷെ ഇപ്പൊ എനിക്ക് കൊച്ചു എനിക്കിപ്പത്തെ ഇപ്പത്തെ ഇനി എനിക്ക് അറിയാവുന്ന പിള്ളേരെങ്ങനെയാണോന്ന് പറഞ്ഞാ, പക്ഷെ ഇപ്പം ഒരു സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ പിള്ളേര് കുറച്ചുപേര് എനിക്കറിയാം, അവരൊക്കെ നല്ല ലെവലാണ് കേട്ടോ, നല്ല രീതിയില് ഇങ്ങനത്തെ അവര് ഹൈ ലെവലാണ്.
നമ്മളെ നമ്മുടെ സമയത്തും ഈ ഹൈ ലെവൽ സിനിമ കാണുന്ന പിള്ളേരുണ്ടായിരുന്നു, അതിനൊപ്പം തന്നെ അല്ലാത്ത ചവറും കാണുന്ന പിള്ളേരുണ്ടായിരുന്നു. അതെല്ലാം
ശരിയാണ്. പക്ഷെ എങ്കിലും ആ ഒരു പെർസെന്റേജ് ഓരോ ജനറേഷനിലും ഒരു 20% വീടം കൂടിയെങ്കിലും രക്ഷപ്പെട്ടു. അതാണ്
മെയിനായിട്ട് മലയാളത്തിൽ ഞാൻ പറയാം, ഈ ജോണർ മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തതാണ് പലപ്പോഴും മലയാളികള്.
ജോണ്ടറെ മനസ്സിലാക്കാൻ ജോണ്ടറ എന്ന സംഭവം ഇല്ല ഇവിടെ. ഒരു അതേ ഇപ്പൊ നമുക്ക് നമ്മളിങ്ങനെ പറയാം, ട്രാഫിക് ഇറങ്ങുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഒരു നരസിംഹം തൊട്ട് ഏതാണ്ട് ഒരു 2009 വരെയുള്ള ഒരു കാലഘട്ടത്തില് ഓർമ്മയുണ്ടോ പടങ്ങൾ ഇറങ്ങുന്ന വെറും അതിന്റെ റേറാ.
ഏറ്റവും വലിയ മാറുന്നില്ലേ ഒരു പടം ഉണ്ടായിരുന്നു, അർജുന സാക്ഷിയല്ല അതിന് മുമ്പ് ആ ഡയറക്ടറിന്റെ ഒരു പടം, ദിലീപും ശ്രീനിവാസനൊക്കെ ഒരു പടം ഉണ്ടായിരുന്നു, ട്രെയിൻ ഒക്കെ ഒരു സെറ്റപ്പ്.
പാസഞ്ചറോ?
പാസഞ്ചർ പാസഞ്ചർ അതൊരു അതൊരു ബ്രേക്ക് ആയിരുന്നു ആ പടം.
ആ പക്ഷേ അല്ല, അത് പാസഞ്ചറെ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ആക്ച്വലി പാസഞ്ചർ കണ്ടില്ല. പക്ഷെ ട്രാഫിക് കണ്ടപ്പം ട്രാഫിക് എന്ന് പറയുന്നത് ഒരു വഴിത്തിരിവായിരുന്നു, അത് അതൊരു ഇതായിരുന്നു. പക്ഷെ അതിന് മുമ്പ് ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ചവർ പടങ്ങളായിരുന്നു ഒരു കാലഘട്ടത്തിൽ. വർഷത്തിൽ ഒരു 2-3 നല്ല പടം ഇറങ്ങി അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു, അങ്ങ് അത്തപ്പതിച്ചു പോയത്. ഇപ്പൊ നല്ല മാറിപ്പോയി.
പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ആ സമയത്ത് തമിഴ് അങ്ങോട്ടും കേറുമ്പോ ഉള്ളോട്ട് പോയി.
ആ സമയത്ത് ഇവിടെ മൊത്തം ഓടിക്കൊണ്ടിരുന്ന തമിഴായിരുന്നു.
അതെ, തമിഴിൽ ഒരുപാട് നല്ല സിനിമകൾ വന്ന സമയമായിരുന്നു.
ഇപ്പൊ പക്ഷെ തമിഴ് അല്പം എന്ന് വെച്ചാൽ തമിഴിലുള്ള ഒരു കൂടിപ്പോയ വർഷത്തെ ഒരു 3-4 ഹിറ്റ് പടങ്ങളാണ്, അത് ഇവിടെ പണ്ടത്തെ കണക്ക് ഓടുന്നില്ല. കാര്യം ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ട്,
നമുക്ക് സിനിമയുണ്ട്, പിന്നെ അത് ഓടാത്ത അവസ്ഥയായി.
അല്ലാത്ത പടങ്ങളൊക്കെ പിന്നെ കോമ്പറ്റീഷൻ എന്ന് പറയാനാണെങ്കിൽ തമിഴിന് ഇംഗ്ലീഷ് ഒരു കോമ്പറ്റീഷൻ ആയി. പണ്ട് ഇംഗ്ലീഷ് ഇവിടെ വീക്ക് ആയിരുന്നു.
മാളിപ്പോ ഒബ്രമാളിപ്പോ പറഞ്ഞത് ലുലുമാളും ഉണ്ടായില്ല പണ്ടൊന്നും. അപ്പൊ ഒബ്രമാളി പോയിട്ട് സിനിമ കാണും ഇംഗ്ലീഷ് പടം.
ഇംഗ്ലീഷ് ഒക്കെ ഇവിടെ ഇറങ്ങുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചിന്തിക്ക പോലും വേണ്ട. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇവിടെ ഇംഗ്ലീഷ് പടങ്ങൾ ഒരു വിധത്തിലും ഇറങ്ങൂല. എനിക്ക് തോന്നുന്നു എൻ്റെ കസിൻ ഉണ്ട്, എൻ്റെ കസിൻ പുള്ളിക്കാരൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഈ വർക്കലയപ്പുറം, വർക്കല ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും അവിടെ ഒക്കെ അറിയാവുന്ന അറിഞ്ഞൂടാ. പക്ഷെ ഇവിടെ തിരുവനന്തപുരം കൊല്ലം ബോർഡറുള്ള ഒരു ഏരിയ, അവിടെ ഒരു തിയേറ്റർ ഉണ്ട് ഉള്ളിലായിട്ട്. പുള്ളി പറഞ്ഞാണ് അവിടെ പെസഫിക് റിം പടം ഇറങ്ങിയായിരുന്നു, 3D ആണ് ആ തിയേറ്റർ, 3D ആണ്. പുള്ളി അവിടെ പോയി കണ്ടിങ്ങി വന്നിട്ട് പിന്നെ 2 ദിവസം അതിന്റെ കഥയായിരുന്നു, എനിക്ക് ആകെ ഹൈപ്പായി. പക്ഷെ ഇവിടെ ആ ഒരു തിയേറ്ററിൽ അത് എനിക്ക് തോന്നുന്നു അവിടെ മാത്രമേ അന്ന് ഇറങ്ങിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. തിരുവനന്തപുരത്തുമല്ലോ ഇറങ്ങിയല്ലായി, തിരുവനന്തപുരത്ത് കൊല്ലത്തൊന്നും നോക്കണ്ട. പിന്നെ ഒരു 2 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇംഗ്ലീഷ് പടങ്ങൾ ഇറങ്ങാൻ തുടങ്ങി.
പിന്നെ വേറെ കാര്യമുണ്ട്, ഇപ്പൊ പറഞ്ഞു തന്നപ്പോഴും ഒരു കാര്യമുണ്ട്, കേരളത്തിലെ തിയേറ്ററുകളൊക്കെ സെറ്റ് ആയത് ഇപ്പോഴാണ്.
ആ 3D ഒക്കെ വന്നപ്പോഴ, 3D വന്ന എന്തിനു ശേഷമോ? അതിനു മുമ്പ് 3D വലിയ ഇതില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണ് എന്തിനു ശേഷമാണ്, എന്തിനു ശേഷമാണ്, അല്ലല്ല പക്ഷെ വേറൊരു പടം ഉണ്ടായിരുന്നു, ഏതാണെന്നാ വിട്ടുപോയി, ഏതോ ഒരു പടം ഉണ്ടായിരുന്നു 3D ആക്കിയായിരുന്നു, അതിന് വേണ്ടി 3D ആക്കിയാണക്കായിരുന്നു. പക്ഷെ എന്തിന ഇപ്പൊ ഇറങ്ങിയല്ലേ എന്തിര 3Dടാ, അതല്ല അതിനു മുമ്പ് ഒരു പടം ഉണ്ടായിരുന്നു,
രാവൺ 3D ആയിരുന്നു,
അല്ലല്ല ഈ ഏതോ ഒരു പടം, അത് ഏതാണെന്നാ വിട്ടുപോയി. പക്ഷെ അത് അതിനു വേണ്ടി ആ അതിനു ശേഷമാണ് ഇവിടെ 3D വന്നു തുടങ്ങിയത്. പിന്നെ
അവതാർ
ഏതാന്ന് പറഞ്ഞു, അവതാർ അല്ല അവതാറിനാണോ, അവതാർ ഇവിടെ ഇറങ്ങിയായിരുന്നു, എനിക്ക് അറിയത്തില്ല. അവതാർ ഞാൻ ആദ്യം തിയേറ്റർ പ്രിന്റ് ആണ് കണ്ടത്, എന്റെ അവസ്ഥ ഞാൻ ആലോചിക്കണോ.
പക്ഷെ അവതാരൊക്കെ എന്നിറങ്ങിയവരാണ്. പക്ഷെ ഇന്നും അതിന് ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലേ,
ഇന്നും ഇന്നും
പറയാനില്ല.
ഇല്ല, അന്നിറങ്ങിയ ടെക്നോളജി തന്നെ ഇപ്പോഴും ഉപയോഗിക്കുന്നു. അതാണ് അല്ല, പുള്ളി ഇപ്പൊ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവതാര 2 ഇറങ്ങുമ്പം അന്ന് പറഞ്ഞത് 3D ക്ലാസ്സസ് ഇല്ലാത്തുള്ള 3D ടെക്നോളജി ഇറങ്ങിയിട്ട് അതിലായിരിക്കും നിങ്ങൾ കാണുന്നതെന്നൊക്കെ. ഇനി ആരെയും തള്ളിയാണോ എന്ന് പറഞ്ഞൂടാ, അങ്ങനെയാണ് പുള്ളി പറഞ്ഞതെന്നാണ് ഞാൻ കേട്ടത്. പക്ഷെ അതിനുള്ള ലെവലായില്ല ഇതുവരെ നമ്മളുടെ ടെക്നോളജി
ഒന്നും.
ഇപ്പൊ പിന്നെ ഒന്നും പറ്റൂലല്ലോ. പക്ഷെ പുള്ളി പറഞ്ഞ പുള്ളിക്ക് പിന്നെ കാത്തിരിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനിയൊരു 10 കൊല്ലം വേണമെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കും. ടെക്നോളജി അവിടെ വരെ വന്നിട്ടേ പുള്ളി പടം ഇറക്കൂ, അങ്ങനെയുള്ളൂ. ധൃതി ഒന്നുമില്ല, ആരെന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ. അപ്പൊ അതുകൊണ്ട് അറിഞ്ഞൂടെ എങ്ങനെയെന്ന്. പിന്നെ അതെ കണക്ക് പിന്നെ ഇവിടെ ഇംഗ്ലീഷ് പടങ്ങൾ ഹിറ്റാവാൻ തുടങ്ങിയത് നമ്മളുടെ MCU ഫിലിംസ് വന്ന ശേഷമാണ്. MCU ഫിലിംസിന്റെ കഥ പറയാനാണെങ്കിൽ ഇവിടെ ആദ്യം MCU ഭയങ്കര പുച്ഛമായിരുന്നു കുറെ പേർക്ക്. ആകെ കൂടി എഞ്ചിനീയർ അയൺമാൻ കണ്ട് എഞ്ചിനീയറിങ്ങിന് പോണ അതറിയാലോ. അത് എല്ലാരും ചോദിക്കുകയോ എന്റെ അടുത്ത് തന്നെ പറയാനുണ്ട്, അയൺമാൻ കണ്ടിട്ട് നീ സിവിൽ ആണോ പോയെടുത്തേന്ന്. അതിലല്ല കാര്യം, അത് മനസ്സിലാക്കണം ആദ്യം. ആ എഞ്ചിന്യൂറ്റി ഉണ്ടല്ലോ ഒരാൾക്ക് സ്വയം ഹീറോ ആവാൻ വേണ്ടി സൂപ്പർ പവേഴ്സ് വേണ്ട, അയാൾ സ്വന്തം കഴിവ് ഉപയോഗിച്ച് അയാൾക്ക് സയൻസ് ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു മോറല് മനസ്സിലാക്കിയോണ്ടാണ് ആളുകൾ അങ്ങോട്ട് പോണത്. അല്ലാതെ അതേ കണക്ക് സ്യൂട്ട് ഉണ്ടാക്കാനല്ല. അതിപ്പോഴും ആളുകൾക്ക് കത്തില്ലാന്ന് തോന്നുന്നു. എന്തായാലും അത് അപ്പോഴൊന്നും ഇവിടെ ഒന്നുമില്ല. അയൺമാൻ ഒന്നും ഇറങ്ങിപ്പോ 2008 അപ്പൊ പിന്നെ കുറ്റം പറയാക്കൂല. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അവഞ്ചേഴ്സ് ഇറങ്ങിയ ശേഷമാണ് നമ്മളുടെ ഈ ക്യാപ്റ്റൻ അമേരിക്ക ഇതുണ്ടല്ലോ വിൻഡർ സോൾജർ ഒക്കെ കഴിഞ്ഞ്, അത് കഴിഞ്ഞപ്പോ ഒരു പ്രത്യേക ജനസ് ഇറങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നാളും ഈ ഇതൊക്കെ MCUനെ പുജിച്ചോണ്ടിരുന്ന ഒരു പെട്ടെന്ന് അങ്ങ് ഭയങ്കര ഫാൻസ് ആയിട്ട് പണ്ട് തൊട്ടേ ഈ പടങ്ങൾ കാണുന്നയാന്നുള്ള ഒരു രീതിയിൽ വന്നിട്ട് തിയേറ്ററിൽ വന്നിരുന്ന് കഥ പറയാൻ തുടങ്ങി. അതോടെയാണ് എല്ലാം പോയത്. കാര്യം അവർക്ക് കഥയൊന്നും അറിഞ്ഞുകൂടാ. അപ്പം അറിയാവുന്ന ഒരാളെ പിടിച്ചിരുത്തും, രണ്ട് സൈഡിൽ ഇവരിയിരിക്കും, എന്നിട്ട് ഇരുന്ന് കനകനകന കഥ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെ പടം സിനിമ കാണാൻ കമ്പിക്കൂല. എന്തായാലും
ഞാൻ നമ്മുടെ അയൺമാൻ ഫസ്റ്റ് കണ്ടു, അയൺമാൻ ഫസ്റ്റ് കണ്ടു, സെക്കൻഡ് കണ്ടു. പിന്നെ നമുക്ക് അധികം ഹോളിവുഡ് പടങ്ങളെ പറ്റി നമ്മൾ അങ്ങ് അധികം ഇത് ചെയ്യുന്നില്ലല്ലോ, അത് അന്വേഷിക്കുന്നില്ല. പിന്നെ മനസ്സിലാവുന്ന സംഭവം വലിയ സംഭവമായി, സീരിയസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്.
ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഹൾക്കിന്റെ അവസാനം പരിചയമുള്ള ഒരാൾ വന്നു നോക്കിയപ്പോ. അപ്പൊ ഏറ്റവും അവസാനം ഞാൻ ഇതെന്താ ഇങ്ങനെ.
അന്നൊന്നും ഇന്റർനെറ്റ് ഒന്നും ഇല്ലല്ലോ നമുക്ക് എല്ലാം ഇങ്ങനെ വിശദീകരിച്ച് തരാനും എക്സ്പ്ലനേഷൻ ചെയ്യാൻ ആരും ഇല്ലല്ലോ.
അല്ല പിന്നെ ഒരു കാര്യമുണ്ട്, അവഞ്ചേഴ്സ് ഇറങ്ങും വരെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. ഇപ്പൊ നമുക്കത് ഓർക്കുമ്പം എല്ലാത്തിലും അവസാനം പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ആരെങ്കിലും പ്രത്യക്ഷപ്പെടും. മാർവൽ അങ്ങനെ തൊടുത്ത് തൊടുത്ത് വെച്ചിട്ട് അവഞ്ചേഴ്സ് ഇറക്കിയോണ്ടാണ് അത്രക്ക് ഹിറ്റ് ആയത്.
ഞാൻ എന്റെ കൂട്ടുകാരുണ്ട്, അവന് അവഞ്ചേഴ്സ് ഭ്രാന്തനാണ്. അപ്പൊ അവന്റെ ഒപ്പം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത്. അപ്പൊ പറഞ്ഞട പടം കഴിഞ്ഞിട്ടില്ല
പോകണ്ടൊരാള് എടോ. അതുകൊണ്ട് ഞങ്ങളുടെ ഇവിടെ ഏത് പടത്തിനായിരുന്നു മറന്നുപോയി, ഇവിടെ ധന്യന്ന് തിയേറ്റർ ഉണ്ട്, അവിടെ വന്നിട്ട് പടം കണ്ടു കഴിഞ്ഞ് ഇവര് എഴുതി കാണിക്കുന്ന എത്തിപ്പെട്ടേ സാധാരണ ഒരു ശീലം ഉണ്ടല്ലോ ഇംഗ്ലീഷ് പടത്തിന്റെ ഒക്കെ ആണെങ്കിൽ ഓഫ് ചെയ്യും. എവര് പ്രൊജക്ടർ അങ്ങ് ഓഫ് ചെയ്തു, തിയേറ്റർ അങ്ങ് അലമ്പാൻ തുടങ്ങി. അവിടെ ബാക്കിൽ നിന്നവരൊക്കെ അങ്ങ് പ്രൊജക്ടറിസ്റ്റിന്റെ അടുത്തോട്ട് എടാ ഇടാ അകത്തോട്ടൊക്കെ കയറുന്നൊരു വയലന്റ് ആയി. അവിടുത്തെ പ്രൊജക്ടറിസ്റ്റിന് ഒന്നും മനസ്സിലായില്ല, അയാൾ ഇത് അറിഞ്ഞുകൂടായിരുന്നു. അയാൾ വിചാരിക്കുന്നു ഇതും തൂങ്ങി ക്രെഡിറ്റ്സ് കാണാ ഇത്രയും. പിന്നെ പുള്ളി ആരോ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് പുള്ളി അങ്ങനെ കുറച്ച് ദൂരം സ്കിപ്പ് ചെയ്ത് ആ ഒരു സീൻ മാത്രം കാണിച്ചു തന്നു. അതാണ്
അതും പറയാൻ പറ്റില്ല. ഈ അവഞ്ചേഴ്സിന്റെ സീരീസിലെ പ്രശ്നം എവിടെയാണ് സംഭവം വരെയെന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല.
ഇപ്പൊ രണ്ടെണ്ണം ഒക്കെ ഉണ്ട്, അതല്ലേ ഒരെണ്ണം കഴിഞ്ഞ് പിന്നെ അങ്ങ് അവസാനം കൊണ്ടുപോയി വേറെണ്ണം വെച്ചിട്ടുണ്ട്. അതാണ് വിഷയം. പിന്നെ
മുഴുവൻ വായിക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ.
അല്ല ഇപ്പൊ അടിച്ചു വിടുന്നുണ്ട് കേട്ടോ ചില തിയേറ്ററുകളിൽ, അവര് അടിച്ചു വിടുന്നുണ്ട്. അത് അത്രയും
ഭാഗം അറിയാൻ പറ്റും.
ആ ഒരു സ്കിപ്പ് ഫസ്റ്റ് ഡേ ചിലപ്പോ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, പക്ഷെ അടുത്ത് കഴിഞ്ഞിട്ടുള്ള പടങ്ങളിൽ അവർക്ക് അറിയാം അവർ സ്കിപ്പ് ചെയ്ത് ഈ രണ്ട് സീൻ മാത്രം കാണിക്കും. അവരൊക്കെയാണ് മുത്തുകള്. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അങ്ങനെ
ലൂസിഫറിന്റെ ക്ലൈമാക്സിൽ അത്യാവശ്യം ആൾക്കാർ തിയേറ്ററിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല, പാട്ടൊക്കെ ഉണ്ടായിരുന്നില്ല.
അതല്ല ലൂസിഫറിന്റെ ക്ലൈമാക്സിനെയും കാട്ടി വിഷയം നയനിന്റെ ക്ലൈമാക്സ് ആയിരുന്നു. നയനിലെ എല്ലാവർക്കും കൺഫ്യൂഷൻ. ഞാൻ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കണ്ടോണ്ട് എനിക്ക് വലിയ കൺഫ്യൂഷൻ തോന്നിയില്ല. ആ ഒരു സീനിലെ എല്ലാവരും കൺഫ്യൂഷൻ, ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്തോ ആണ്. പക്ഷെ അകത്ത് ആ കുഞ്ഞു ഗുഹയ്ക്കകത്തുള്ള സീൻ കണ്ടു കഴിയുമ്പോ നമുക്ക് ഒരുവിധം ക്ലിയർ ആവും കാര്യം.
ഞാൻ കണ്ടില്ലല്ലോ അതേ സീനാണ്.
ആ അത് കഴിഞ്ഞ് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്.
ഞാൻ തിയേറ്ററിൽ പോയത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. എനിക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പടത്തിൽ. അപ്പൊ ഞാൻ പോയി കണ്ടു സംഭവം കൊണ്ട്. ഞങ്ങൾ ഏഴ് പേരുണ്ടായിരുന്നു തിയേറ്ററിൽ. എന്നിട്ട് ഏഴാമത്തെ ആള് വന്നപ്പോഴാണ് തിയേറ്റർ അവര് ഓപ്പൺ ആക്കിയത്. അപ്പൊ ഞങ്ങൾ ഏഴ് പേര് സിനിമ കണ്ടിരുന്നപ്പോ അവരത് ഓഫ് ചെയ്ത് കളഞ്ഞു. അതാണ് സംഭവം. നീ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കണം അതിനെ പറ്റി.
അല്ല, അതിൽ അവസാനം ഏറ്റവും അവസാനം ഇയാൾ ഒരു ഒരു കുറി ഒരു ഗുഹയെന്നല്ലേ രക്ഷപ്പെടുന്ന, അതിന്റെ അകത്ത് ഇതേ കണക്ക് ഒരു ഈ ഗുഹയിൽ ഇങ്ങനെ കൊത്തുപണി കണക്ക് ചെയ്യുമല്ലോ. അതില് ഈ ജീവിയുടെ പടം ഇങ്ങനെ മറ്റേ ഇതുണ്ടല്ലോ വരച്ചു വെച്ചേക്കുന്നു, കല്ലില് കൊത്തി വെച്ചേക്കുന്ന ഒരു സീനുണ്ട്. അപ്പം അതാണ് അല്ല പോസ്റ്റ് അടിച്ച്. അപ്പം ആക്ച്വലി അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നു, അല്ലെങ്കിൽ അങ്ങനെ കൊത്തി വെക്കത്തില്ലല്ലോ, പൂർവികര കൊത്തി വെക്കില്ലല്ലോ. അതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അവിടെ കൺഫ്യൂഷൻ വരുമല്ലോ, ഇതെല്ലാം അയാളുടെ മൈൻഡിലായിരുന്നോ അതോ ഉള്ളയാണോ.
ഞാൻ ആക്ച്വലി പടം തീർത്തതെങ്കിൽ പൃഥ്വിന്റെ എല്ലാ പട ക്ലൈമാക്സ് പടത്തിലും ആ ഒരു സമയത്ത് പുള്ളിയായിരിക്കും വില്ലൻ, അല്ലെങ്കിൽ പുള്ളിയായിരിക്കും എന്തെങ്കിലും സംഭവം, അങ്ങനെ സെറ്റപ്പ് ആയിരുന്നു പുള്ളി ആ സമയത്ത്. അപ്പൊ ഞാൻ ഇതിലും പുള്ളി തന്നെയാണെന്ന് ചോദിച്ചു ഞാൻ ഇറങ്ങി പോന്നു. അല്ലെങ്കിൽ അപ്പൊ ഒന്നുകൂടെ ഒന്ന് കാണണ്ടായ പടം അത്യാവശ്യം നല്ല രീതി. എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് ആ പടത്തിൽ കുറച്ച് ഡയറക്ട് ചെയ്തിട്ടുണ്ടെന്ന് പടം അത്യാവശ്യം നല്ല രീതിയിൽ.
എനിക്ക്
തോന്നുന്നു അത് കഴിഞ്ഞിട്ടാണ് മറ്റേ ഫഹദിന്റെ ഒരു പടം വന്നിട്ടുണ്ടായി, ഒരു ഭ്രാന്തനായിട്ട് സൈക്കോ ആയിട്ട്
എനിക്കറിയായിരുന്നു മറ്റേ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള അല്ലേ ഷ്രോഡൻഫോർഡിനെ കുറിച്ചൊക്കെ പറയുന്ന. പക്ഷെ അതിൽ ഷ്രോഡൻഫോർഡ് എന്ന് പറയുന്നത് എന്റെ അറിവിൽ ഷ്രോഡൻഫോർഡ് എങ്ങനെ എന്താ പറയുന്ന കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അതെന്ന് പറയുന്ന, നമുക്ക് ഇപ്പം നമ്മൾ വഴി കൂടെ പോകുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ മരണടിച്ച വീഡിയോ അല്ലെ ആരെയും വിഷമിച്ചിരിക്കുമ്പം നമുക്ക് നമുക്ക് തോന്നിക്കൂടാത്ത ആണെങ്കിലും ഒരു വിഷമം അല്ല ഒരു ഒരു സുഖം തോന്നത്തില്ലേ, സാഡിസ്റ്റിക് ആയിട്ടല്ല അല്ലാതെ ഒരു എന്താ പറയാ ഒരു വല്ലാത്തൊരു ഫീലിംഗ് വരും, അതിനെയാണ് വിളിക്കുന്നത്. പക്ഷെ ആ പടത്തിൽ അങ്ങനെ ഒന്നും അല്ല പറഞ്ഞെന്ന്
തോന്നുന്നല്ലേ.
അയാളിങ്ങനെ എക്സ്പ്ലനേഷൻ പറഞ്ഞപ്പോ എനിക്കിങ്ങനെ കൺഫ്യൂഷൻ വന്നായിരുന്നു, കാര്യം ഞാൻ മനസ്സിലാക്കി വെച്ച അർത്ഥം അങ്ങനെ അല്ലായിരുന്നു. അത് വിട്,
ലിസണേഴ്സിനോട് ഈ അച്യുതന്ന വ്യക്തി എല്ലാത്തിനെയും പറ്റി അറിയാവുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. നിങ്ങള് വിചാരിക്കുന്ന പോലെ ഇയാൾ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഏത് വിഷയത്തെയും സംസാരിക്കാൻ റെഡിയായ ഒരു വ്യക്തിയാണ് അച്യുതൻ.
എല്ലാത്തിനെയും പറ്റി ഒന്നും അറിയാത്ത ഒരു വ്യക്തിയാണ്.
ആ പിന്നെ നമ്മൾ എപ്പിസോഡ് നിർത്തുന്നതിന് മുമ്പ് പറയുകയാണ്, അച്യുതനെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ട് സോൾട്ട് മാങ്കോട്ടറി, പിന്നെ അച്യുതന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. യൂട്യൂബ് ചാനൽ പേരുന്നിട്ടായിരുന്നു മറന്നു
മല്ലിനിയം.
ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം, നിങ്ങൾ എന്തായാലും കയറി കാണണം. വേറെ ഒന്നും കൊണ്ടല്ല, ആള് കുറെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയേക്കണത്. ഈ പോഡ്കാസ്റ്റ് ആയാലും യൂട്യൂബ് വീഡിയോ ആയാലും എനിക്ക് ഞാൻ ഇമ്പ്രസ്ഡ് ആയാണ്. ഇത് രണ്ടും കൂടെ ഇമ്പ്രസ് ആയ വ്യക്തിയാണ് ഞാൻ. സാധാരണ നമ്മൾ സെർച്ചിലൊന്നും വരില്ല, പുള്ളിയുടെ സാധനം ഒന്നും സെർച്ച് ചെയ്യാൻ വരില്ല. അത് പ്രത്യേക ഒരു തരത്തിലാണ് പുള്ളി സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. എന്താ പറയുക, നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അച്യുതനായിട്ട് ഒരു രണ്ട് എപ്പിസോഡ് കഴിഞ്ഞ് വരും ഫ്യൂച്ചറിൽ. അതിൻ്റെ ടോപ്പിക്സ് ഒക്കെ അച്യുതനെ തന്നെ ഇഷ്ടംമാതിരി ഉണ്ട്.
അതിൽ ഞാൻ പറയാം. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആകെ പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പം സ്റ്റാൻഡേർഡായിട്ട് നിങ്ങൾക്ക് മലയാളത്തിൽ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ മാക്സിമം ചെയ്യാൻ നോക്കുന്നത് അതിൻ്റെ അകത്ത്. അപ്പം ഞാൻ അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിമയെ പറ്റി എനിക്ക് ഒന്ന് കുറച്ച് കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷെ എസ് സി പി ഫൗണ്ടേഷനെ പറ്റി, എസ് സി പി ഫൗണ്ടേഷൻ സംഭവമുണ്ട്, അതിനെ പറ്റി ആരും ചെയ്യത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ട്
തന്നെ എസ് സി പി ഫൗണ്ടേഷനെ പറ്റി എനിക്ക് അച്ഛൻ ഒരു ഇന്റർവ്യൂ തരേണ്ട വരും കേട്ടോ. കാരണം ഞാൻ രണ്ടും കേട്ട മുഴുവൻ നീ പൂർത്തീകരിക്കൂല, അതാ നിന്റെ കുഴപ്പം. നീ പൂർത്തിയാക്കിയിട്ടില്ല അതൊന്നും, ഇനിയും അതിന്റെ വരാനുണ്ട് എപ്പിസോഡ്സുകൾ.
അതിനിപ്പം സ്റ്റാർട്ടിങ് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്താലും അത് ബൈ ഡിസൈൻ ആണ്. പക്ഷെ ആരും കേട്ടിട്ടില്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ അതിനൊരു ഫോളോയിങ് ഇല്ല. അപ്പം അതുകൊണ്ട് ലൈസൻസ് കിട്ടത്തില്ല, അല്ലെങ്കിൽ വ്യൂസ് കിട്ടത്തില്ല, അങ്ങനെയാണ്. പക്ഷെ ഒരു കാര്യം പറയാം, അവിടെ കേൾക്കുന്നവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലിസൺ ചെയ്യുന്നവരൊക്കെ നല്ല സപ്പോർട്ടാണ്. അത് കുറച്ച് പേരെ കേൾക്കുന്നുള്ളൂന്നുണ്ടെങ്കിൽ അവരൊക്കെ നല്ല സപ്പോർട്ടാണ്, താഴെ നല്ല രീതിയിൽ.
പക്ഷെ
വളരെ കുറച്ച് പേർക്ക് മാത്രം ഉള്ള ഒരു ഏരിയ ആണ്.
പോഡ്കാസ്റ്റ് അങ്ങനെ തന്നെയാണല്ലോ, ഈ പോഡ്കാസ്റ്റ് എല്ലാവരും കേൾക്കുന്നില്ലല്ലോ, മലയാളികൾ വളരെ കുറച്ചാണ് ഈ പോഡ്കാസ്റ്റിനെ കേൾക്കുന്നത്.
ആ അത് പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ ഒരു വേറൊരാളുടെ അടുത്ത് ചോദിച്ചപ്പോഴും യൂട്യൂബിൽ പോഡ്കാസ്റ്റ് കേൾക്കുന്നവരാണ് കൂടുതലും. അതാണ് ഒരു വിഷയം.
ഈ മൈക്ക് വെച്ച പോഡ്കാസ്റ്റ് മൈക്കില്ലെങ്കിൽ ഇന്റർവ്യൂ എന്ന അവസ്ഥയാണ് ഇപ്പൊ.
അതാണ്, ഇത് പ്രത്യേകം ഒരു ഓഡിയോയിൽ മാത്രമുള്ള സാധനമാണെന്ന് ആളുകൾക്ക് എപ്പോഴും ചിലരതാണ് വിചാരിച്ചു വെച്ചേക്കുന്നത് കേട്ടോ. അത് മാറ്റിയെടുക്കണോ, മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. നമ്മൾ എല്ലാവരും കൂടെ ഇതിനെ കുറിച്ച് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്താൽ
അതെ
പറ്റുമെന്നാണ് എന്റെ വിശ്വാസം.
നമുക്കത് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാൻ എന്താ പറയാ,
വൈൻഡപ്പ് ചെയ്യാൻ എല്ലാരും എന്റെ ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യണം.
എന്താ യൂട്യൂബ് ചാനലിന്റെ ലിങ്കും പോഡ്കാസ്റ്റിന്റെ ലിങ്കും എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. എന്തായാലും നിങ്ങൾ കയറി നോക്കണം, ബാക്കി നിങ്ങളുടെ ഇഷ്ടം, അത് ഞാൻ പറയുള്ളൂ. നിങ്ങൾ കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കുകൾ കണ്ടിട്ട് നിങ്ങൾ എന്തായാലും ക്ലിക്ക് ചെയ്യുന്ന കുറപ്പുണ്ട്, അത്രയും ഗ്യാരണ്ടി ഉണ്ട് എനിക്ക്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ അച്യുതൻ്റെ പോഡ്കാസ്റ്റിൻ്റെയും യൂട്യൂബിൻ്റെയും ലിങ്ക്സ് ഉണ്ടാവും. പിന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമല്ലോ അച്യുതൻ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും താങ്ക് യു. ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എൻ്റെ മെയിൽ ഐ ഡിയിൽ അയക്കണം. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ DM ചെയ്യാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു,
താങ്ക് യു
അച്യുതൻ. താങ്ക് യു,
താങ്ക് യു.
ഓക്കെ, ബൈ. കട്ട് ചെയ്യാം,
കട്ട് ചെയ്യാം. സ്റ്റോപ്പ് റെക്കോർഡിംഗ് നോക്കട്ടെ എന്താവോ.